மத்தேயு எழுதின சுவிசேஷம் 3 அதிகாரம்.
மத்தேயு எழுதிய சுவிசேஷம் 3 அத்தியாயம்.
நேற்றைக்கு இயேசுவையும் சிலுவையையும் பிரிக்க முடியாது என்று பார்த்தோம்.
இன்னலே இயேசுவினையும் க்ரூசினையும் அதனை தம்மில் வேர்பிரிக்குவன் கழுகை இல்லை என்று நான் சிந்திக்க உண்டாய்.
இயேசுவை சிலுவையில் அறையப்பட்ட இயேசுவை பிரசங்கிக்கிறோம்.
க்ரூசில் க்ரூசிக்கப்பட்ட கிறிஸ்துவனையான ஞங்கள் பிரசங்கிக்கிறோம்.
இயேசு நம்முடைய மாம்சத்தின் ஆசை இச்சைகளை வேரோடு வெட்டி எரிகிற கோடாரியோடு சிலுவையோடு வந்தார்.
நம்முடைய ராகமோகங்களை வெட்டி எறிவான் கோடாலியுமாயிட்டு க்ரூசின் மார்க்கவுமாயிட்டான் இயேசு கிறிஸ்து வந்தது.
இயேசுவை அறிமுகப்படுத்தின தீர்க்கதரிசியினுடைய வார்த்தையை திருப்போம்.
இயேசுவினை குறித்து சம்சாரிச்ச இயேசுவின் வரவின் வேண்டி இயேசுவினை வழியொருக்கிய பிரவாசகன் வாக்குகளுக்கு நமக்கு ஸ்ரத்த கொடுக்க.
யோவான் ஸ்நானகனுடைய வார்த்தை,
யோகன்னன் ஸ்நாபகன்டே வாக்குகள்,
மத்தேயு 3 அதிகாரம்,
மத்தேயு 3 அத்தியாயம்
11 வசனம்,
11 வாக்கியம்.
மனந்திரும்புதலுக்கென்று நான் ஜலத்தினால் உங்களுக்கு ஞானஸ்நானம் கொடுக்கிறேன்.
ஞான் நீங்களே மானசாந்திரத்தினாய் வெள்ளத்தில் ஸ்நானம் ஏல்பிக்கின்றதே உள்ளு.
எனக்கு பின் வருகிறவரோ என்னிலும் வல்லவராயிருக்கிறார்.
என்ற பின்னாலே வருந்தவனோ என்னைக்காள் பலவானாகும்.
அவருடைய பாதரட்சைகளை சுமக்கிறதற்கு நான் பாத்திரன் அல்ல.
அவருடைய செருப்பு சுமக்குவான் ஞான் மதியாயவன் அல்ல.
அவர் பரிசுத்த ஆவியினாலும் அக்னியினாலும் உங்களுக்கு ஞானஸ்நானம் கொடுக்கும்.
அவன் நீங்களே பரிசுத்தாத்மாவிலும் தீயிலும் ஸ்நானம் ஏல்பிக்கும்.
இயேசுவையும் பரிசுத்த ஆவியானவர் கொடுக்கிற அக்கினியையும் பிரிக்க முடியாது.
இயேசு கிறிஸ்துவனையும் பரிசுத்தாத்மாவிலூடே லபிக்கிற அக்னியையும் அதனையும் தம்மில் வேர்பிரிக்குவன் கழிகே இல்ல.
உங்களுக்கு தெரியுமா பரிசுத்த ஆவியானவர் அக்னி?
நீங்களுக்கு அறியாமோ பரிசுத்தாத்மாவ அவன் அக்னியான்.
நம்முடைய மாம்சத்திலே எவ்வளவு ஆழமாய் ஆசை இச்சைகள் வேரூன்றி இருந்தாலும்,
நம்முடைய ஜடத்தில் எத்தனை ஆழமாய் ராகமோகங்கள் வேரூன்றி இருந்தாலும்,
நான் எனது பெருமை சுயநலம் என்கிற சாத்தானுடைய விஷம் எவ்வளவு ஆழமாய் வேரூன்றி இருந்தாலும்,
நான் என்றேது சுவார்த்தத நிகழம் என்னி பாவங்கள் ஆழமாய் நம்முடைய உள்ளில் வேரூன்றி இருந்தாலும்,
அதை வெட்டுவதற்கு கோடாலி,
அதனை வெட்டி நீக்குவானாய்ட்டு அவன் கையில் கோடாலி உண்டு,
அதை சுட்டரிப்பதற்கு அக்கினி,
அது மாத்திரமல்ல அதனை வெட்டி களஞ்சு அதனை சுட்டெரிக்குவானாய்ட்டு அவன் கையில் அக்னியும் உண்டு.
இப்படிதான் யோவான் ஸ்நானகன் தீர்க்கதரிசி இயேசுவை அறிமுகப்படுத்தினான்.
இங்கேயான யோகனன் ஸ்நாபகன் பிரவாசகனாய் யோகனன் ஸ்நாபகன் இயேசுவினை பரிச்சயப்படுத்தியது.
இங்கே இயேசு யோவான் ஸ்நானகனை பின்பற்றி அவர் எப்படி சுவிசேஷத்தை அறிமுகப்படுத்துகிறார் என்று பாருங்கள்.
யோகனன் ஸ்நாபகன் சுவடு பிடிச்சு இயேசு கிறிஸ்து எங்கேயான சுவிசேஷம் பிரசங்கிச்சது என்று நீங்கள் சிந்திக்கிய.
மார்க்கு 1 அதிகாரம்,
மர்க்கோஸ் எழுதிய சுவிசேஷம் 1 அத்தியாயம்
14-15 வசனம்,
14-15 வாக்கியங்கள்.
யோவான் காவலில் வைக்கப்பட்ட பின்பு இயேசு கலிலேயாவிலே வந்து,
யோகன்னன் தடவில் ஆய சேஷம் இயேசு கலிலேயில் சென்றும்.
தேவனுடைய திட்டத்தில் யோவானுடைய ஊழியம், ஸ்நானகனுடைய ஊழியம் முடிந்துவிட்டது.
தெய்வத்தின் நியோகத்தில் யோகன்னன் சுசுரூஷ நிறைவேற்றப்பட்டு
அந்த தீர்க்கதரிசி அறிமுகப்படுத்தின இயேசுவானவர் இப்பொழுது வந்துவிட்டார்.
இதா யோகன்னன் பரிச்சயப்படுத்தி இயேசு கிறிஸ்து இதா வந்திருக்கணும்.
அவர் எப்படி பிரசங்கித்தார்?
இயேசு கிறிஸ்து இங்கனையான தன்னுடைய பிரசங்கம் ஆரம்பித்தது.
மார்க்கு 1:14, தேவனுடைய ராஜ்யத்தின் சுவிசேஷத்தை பிரசங்கித்து காலம் நிறைவேறிற்று, தேவனுடைய ராஜ்யம் சமீபமாயிற்று, மனந்திரும்பி சுவிசேஷத்தை விசுவாசியுங்கள் என்றார்.
தெய்வராஜ்யத்தின் சுவிசேஷம் பிரசங்கிச்சு, காலம் திகஞ்சு, தெய்வராஜ்யம் சமீபிச்சிருக்கணும், மனசாந்திரப்பட்ட சுவிசேஷத்தில் விசுவசிக்குவீன் என்று பரஞ்சான இயேசு கிறிஸ்து பிரசங்கம் ஆரம்பிச்சது.
தேவனுடைய ராஜ்யம் ஸ்தாபிக்கப்படணும்,
தெய்வத்தின் ராஜ்யம் ஸ்தாபிக்கப்படணும்,
தேவனுடைய வாசஸ்தலம் ஸ்தாபிக்கப்படணும்,
தெய்வத்தின் நிவாசம் அவருடைய மத்தியத்தில் உண்டாகணும்,
சாத்தான் விரட்டி அடிக்கப்படணும்,
சாத்தாண்ட சுவாதீனம் அவரை விட்டு நீங்கணும்.
அதற்கு என்ன செய்ய வேண்டும்?
அதனாயிட்டு எந்தாண்டு செய்யது?
30 மணி நேர பைபிள் ஸ்டடி அல்ல
அவட, அதன் வேண்டி 30 மணிக்கூர் பைபிள் ஸ்டடி அல்ல இயேசு கிறிஸ்து எடுத்தது.
கவனமாய் குறிப்பெடுத்துக் கொள்ளுங்கள் என்று ஒரு 10 ஸ்டெப்ஸ் அல்ல.
അവര് പെട്ടെന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ കുറിപ്പെഴുതുക എന്ന് പറഞ്ഞ് പത്ത് പട്ടികകളല്ല, പത്ത് കാര്യങ്ങളല്ല യേശുക്രിസ്തു അവരോട് പറഞ്ഞത്.
യേശു ക്രിസ്തു മനംതിരുമ്പി വിശ്വാസിയുങ്ങൾ എന്ന് சொன்னார்.
യേശു ക്രിസ്തു അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുക എന്നാണ് യേശു ക്രിസ്തു അവരോട് പറഞ്ഞത്.
രണ്ടേ രണ്ട് സ്റ്റെപ്സ്,
രണ്ട് പടികൾ മാത്രം.
எனக்கு ரொம்ப உற்சாகமா இருக்கு.
எனக்கு இது വളരെ ഉത്സാഹം പകരുന്നു.
எனக்கு ரெண்டு கால் இருக்கு.
எனக்கு ரெண்டு കാലുകളുണ്ട്.
லெஃப்ட் ரைட் போட்டுக்கிட்டே இருந்தேனா எத்தனை மைலும் நடந்து போயிடுவேன்.
லெஃப்ட் ரைட் എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോയാൽ എത്ര മൈൽ വേണമെങ്കിലും എനിക്ക് മുൻപോട്ട് നടന്നു പോകാം.
இந்த உலகத்துல எனக்கு என்ன கஷ்டங்கள் இருந்தாலும் கால் ரெண்டு இருக்கு. லெஃப்ட் ரைட் லெஃப்ட் ரைட் ஐ வில் மார்ச் ஆன்.
ഈ ലോകത്തിൽ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നാലും ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് എനിക്ക് ആ പ്രശ്നത്തിന്റെ മധ്യത്തിലൂടെ നടന്ന് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയും.
സുവിശേഷം എളിമയാണത്.
സുവിശേഷം അത് ലളിതമാണ്.
അത് നർച്ചെയ്തി.
അത് നല്ല സുവിശേഷമാണ്. നല്ല
തള്ളക്കൂടിയത്.
അത് നമ്മെ ഉത്സാഹിപ്പിച്ച് മുമ്പോട്ട് നടത്തുവാൻ
പര്യാപ്തം കൊടുക്കക്കൂടിയത്.
അത് നമ്മെ ഉത്സാഹം പകരുന്നതാണ്.
മാർച്ച് ഓൺ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്.
സഹോദര സഹോദരി, മുമ്പോട്ട് നീ മുമ്പോട്ട് ആയുക, മുമ്പോട്ട് നടക്കുക.
മനം തിരുമ്പി വിശ്വാസിയുങ്ങൾ.
മാനസാന്തരപ്പെട്ട് നീ വിശ്വസിക്കുക.
நம்மிலே அநேகம் பேர் இந்த ரெண்டு ஸ்டெப்பை எடுத்து வைக்காம உட்கார்ந்து இருக்கிறதுனால இப்ப குந்தி குந்தி நடந்துகிட்டு இருக்கிறோம், படுத்து கிடக்கிறோம்.
நம்மில் அநேகர் ஈ ரெண்டு படிகள் ஆ படிகளிலூட ஏறாத்தது கொண்டாணு இந்த நாம் முடந்தி முடந்தி நடக்கிறது. சிலர் தாழே நிலத்து கிடக்குகையான்.
மனம் திரும்புதலை குறித்து நாம் ஏற்கனவே நிறைய பார்த்துட்டோம்.
மானசாந்திரத்தை குறித்து நாம் பல பிராவசியம் நாம் கேட்டு கழிஞ்சு.
அப்படின்னா நான் யாருன்னு எனக்கு தெரியணும்.
മനസ്സാന്തരം എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്, എന്റെ അവസ്ഥ എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കണം.
അപ്പടിനാ ദേവൻ സത്യ ആവിയാനവർ എന്നെ കുറിച്ച് എനിക്ക് ചൊല്ലുവർ.
സത്യത്തിന്റെ പരിശുദ്ധാത്മാവ്, സത്യവാനായ പരിശുദ്ധാത്മാവ് എന്നെ കുറിച്ചുള്ള സത്യം എന്നോട് സംസാരിക്കും.
അതർക്ക് മനം തിരുമ്പുതൽക്ക് തടയായിരിക്കുന്ന ഒരേ ഒരു വിഷയത്തെ ഞാൻ ചൊല്ലി അടുത്ത് കടന്നു പോകുന്നു.
മാനസാന്തരത്തിന് തടസ്സമായിട്ടുള്ള ഒരേ ഒരു കാര്യം മാത്രം ഞാൻ പങ്കുവച്ച് ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടന്നു പോവുകയാണ്.
ദേവൻ ഉങ്ങളെ നേശിച്ച് മിക നേത്തിയായി വാർത്തയിൻ മൂലമായി ഇടപെട്ടിക്കൊണ്ടിരിക്കുന്നു.
ദൈവം നിങ്ങളെ സ്നേഹിച്ച് വളരെ മനോഹരമായി ദൈവവചനത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്.
ഒരുവരെ വിട്ടുവിടാമൽ ഇളഞ്ഞർ, വാലിബർ, പെട്ടോർകൾ, മൂപ്പർകൾ, സീനിയർ ബ്രദേഴ്സ് എല്ലാവർക്കും വിടുതലയായി പേശിക്കൊണ്ടിരിക്കുന്നു.
ഇവിടെ ആരെയും ഒഴിവാക്കാതെ കുഞ്ഞുങ്ങൾ, മുതിർന്നവർ, മൂത്ത സഹോദരന്മാർ, എൽഡേഴ്സ്, സീനിയർ എൽഡേഴ്സ് എല്ലാവരെയും ആരെയും ഒഴിവാക്കാതെ ദൈവവചനം ഹൃദയങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്.
നാം മനം തിരുമ്പാമൽ ഇരിക്കുന്നതിന് ഒരേ ഒരു കാരണം തന്നെ ഇരിക്കാൻ മുടിയും.
നാം മാനസാന്തരപ്പെടാത്തതിന് ഒറ്റ കാരണം മാത്രമാണുള്ളത്.
അത് എന്നെ തെരിയുമാ?
ആ ഒറ്റ കാരണം എന്താണെന്നറിയാമോ?
നമ്മുടെ നേർമയറ്റ ഹൃദയം,
നമ്മുടെ സത്യസന്ധതയില്ലാത്ത ഹൃദയം.
உங்களுக்கு தெரியுமா, நாம மனம் திரும்புறதுக்கு தடையா இருக்கிறதுக்கு காரணம் நம்முடைய மாயமாலம், நம்முடைய ஹிப்பாக்ரசி.
நம்முடைய நாம் மனசாந்திரப்படுவதற்கு தடசமாய் நிற்கிறது நம்முடைய கபட பக்தி, நம்முடைய அபிநயம். அது மாத்திரமாம்.
காலையில பைபிள் ஸ்டடியில தீர்க்கமாய் நாம் பார்த்தோம்.
இன்று ராவிலே பைபிள் ஸ்டடியில் வளர நன்றாய் நாம் காரியங்களை காணுகையுண்டாய்.
நான் ஏன் பவுலையும் அப்பல்லோவையும் போல இல்லை?
നാം എന്തുകൊണ്ടാണ് പൗലോസിനെ പോലെയും അപ്പല്ലോസിനെ പോലെയും നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് നാം അപ്രകാരം ആയിരിക്കാത്തത്?
ഞാൻ ഏൻ എലിയാവിനെ പോലെ ഇരുന്നു കൊണ്ടിരിക്കേ?
നാം എന്തുകൊണ്ടാണ് ഇപ്പോഴും ഏലിയാവിനെ പോലെ ഇരിക്കുന്നത്?
ഞാൻ ഏൻ സിംസോനെ പോലെ പടുപാതാളത്തിൽ വിഴുന്നു കൊണ്ടിരിക്കേ?
എന്തുകൊണ്ടാണ് സിംസോനെ പോലെ വീണ്ടും ആ പടുകുഴിയിൽ വീണുകൊണ്ടിരിക്കുന്നത്?
ഒരേ ഒരു കാരണം താണ്.
അതിനൊറ്റ കാരണം മാത്രമേ ഉള്ളൂ.
യോഹാൻ 8:8.
യോഹന്നാൻ 8:8.
நீங்கள் உங்கள் பிதாவாகிய பிசாசானவனால் உண்டானவர்கள்.
நீங்கள் பிசாஜ் என்ற பிதாவின் மக்கள்.
உங்கள் பிதாவினுடைய இச்சைகளின்படி செய்ய மனதாயிருக்கிறீர்கள்.
நீங்களோட பிதாவின் மோகங்களை செய்வானும் இச்சிக்கணும்.
அவன் ஆதி முதற்கொண்டு கொலைபாதகனாயிருக்கிறான்.
அவன் ஆதி முதல் கொலைபாதகனாயிருந்த
சத்தியம் அவனிடத்தில் இல்லாதபடியால் அவன் சத்தியத்திலே நிலை நிற்கவில்லை.
அவனில் சத்தியம் இல்லாய் கொண்டு சத்தியத்தில் நிலநிற்கும் இல்ல.
அவன் பொய்யனும் பொய்க்கு பிதாவுமாயிருக்கிறபடியால் அவன் பொய் பேசும்போது தன் சொந்தத்தில் எடுத்து பேசுகிறான்.
அவன் போஷ்க்கு பரையும்போ சொந்தத்தில் எடுத்து பரையும்.
சாத்தானுடைய சுபாவம் என்ன?
சாத்தானுடைய சுபாவம் எந்தான?
பகை. முதலாவது பகை.
അത് അവൻ ആദ്യം മുതൽ കൊലപാതകനാകുന്നു എന്ന് നാം വായിക്കുന്നു.
கொலைகாரன்
அவன் கொலைபாதகனா
இன்னொன்று என்ன இன்னொன்று என்ன
மட்டொன்னு சாத்தாண்ட மட்டொரு சுவாவ விசேஷம்
பொய்யன்
அவன் போஷ்க்கு பரையுனவன
அருமையான சகோதர சகோதரிகளே
பிரியப்பட்ட சகோதரி சகோதரன்மாரே
நீங்கள் எப்படி இருக்கிறீர்கள் என்று தேவன் உங்களுக்கு சொல்லும் பொழுது
நீங்கள் எங்கே உள்ளவரான தெய்வம் நீங்களோடு நேரிட்டு சம்சாரிக்கும்போ
நீங்கள் என்ன செய்வீர்கள்
நீங்கள் எந்த செய்யுக
மனம் திரும்புறதுக்கு தடையா இருக்கிறது என்ன
மானசாந்திரப்படுவதற்கு தடசமாய் நிற்கிறது எந்த
நேர்மையாய் நான் ஆமாண்டவரே நான் இப்படி இருக்கிறேன் என்று நேர்மையான இருதயத்தில் ஒத்துக்கொள்ளாததுதான்
தெய்வமே அதே கர்த்தாவே ഞാൻ ഇപ്രകാരമായിരിക്കുന്നു എന്ന് സത്യസന്ധമായ ഹൃദയത്തോടെ നിങ്ങൾ സമ്മതിക്കാത്തതാണ് നിങ്ങൾക്ക് മാനസാന്തരപ്പെടുവാൻ കഴിയാത്തതിന്റെ കാരണം
അനേക വാലിബർകൾ അനേകം പേർ രക്ഷിക്കപ്പെട്ട പോലും ദേവനിടത്തിൽ വന്നപ്പോഴും ഉങ്ങളുടെ വൈരാഗ്യം ഉങ്ങളുടെ അന്ത സീൽ ഉലകം എനിക്ക് വേണ്ടാം എന്ന് ഉദരിത്തള്ളിന അന്ത വീരാപ്പ് എല്ലാം ഇപ്പോഴും കുറഞ്ഞു പോയിരിക്കുന്നത്
അനേക ചെറുപ്പക്കാർക്ക് അവര് കർത്താവിനെ അറിഞ്ഞ് ദൈവസഭയിലേക്ക് കടന്നു വന്ന സമയത്ത് ലോകം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ലോകത്തെ ചപ്പും ചവറുമായി എണ്ണി വൈരാഗ്യത്തോടെ ദൈവത്തിന്റെ പുറകെ ഓടിയ ആ ഉത്സാഹവും വൈരാഗ്യവും ആത്മീക തീഷ്ണതയും ഇന്ന് കുറഞ്ഞു പോയിരിക്കുന്നു
മുന്നെല്ലാം ടി വി മുന്നാടിയിലെയോ കമ്പ്യൂട്ടർ സ്ക്രീനിലോ ഇരിക്കുമ്പോൾ എനിക്ക് എന്നുടേ പാവത്തെ കുറിച്ച് ഉണർവ് ഇരുന്നത് എന്നിടത്തിൽ നേർമ്മ ഇരുന്നത് ആകയാൽ നാൻ ഭയന്ന് നാൻ ആഫ് പണിടുവേൻ അല്ലത് വേറെ സൈറ്റ് പോയിവിടുവേൻ
കഴിഞ്ഞ നാളുകളിൽ ടി വിക്ക് മുമ്പിലോ കമ്പ്യൂട്ടർ ഇന്റർനെറ്റിന് മുമ്പിലോ മറ്റോ ഇരിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും കാര്യം എന്റെ കൺമുമ്പിൽ വരികയാണെങ്കിൽ ഉടനെ ടി വിയോ കമ്പ്യൂട്ടറോ ഓഫ് ചെയ്തു പോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്ക് ഞാൻ തിരിയുകയോ ചെയ്ത് ഞാൻ ആ സാഹചര്യത്തിൽ നിന്നും ഓടി മാറുമായിരുന്നു
മുതല്ല നാൻ രക്ഷിക്കപ്പെട്ട നാളിലെ വേദത്തെ വാസിക്കുന്നതിന് ടൈം ഒതുക്കുന്നതേ കിടയത് എപ്പോഴെല്ലാം നേരം എടുക്കുതോ അപ്പോഴെല്ലാം പഠിച്ചുകൊണ്ടിരുന്നേ
രക്ഷിക്കപ്പെട്ട സമയത്ത് ദൈവവചനം പഠിക്കാനായിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുക എന്നതായിരുന്നില്ല പതിവ് കിട്ടുന്ന സമയം മുഴുവനും ദൈവവചനം പഠിക്കുകയായിരുന്നു ചെയ്തു
എന്നാൽ ഇപ്പോ ടി വിയും കമ്പ്യൂട്ടർ മുന്നാടിയും ഉക്കാറത് രൊമ്പ ഇൻട്രസ്റ്റിംഗ് ആയിരുക്കും ആനാ വേദ വാസിപ്പ് ബോറടിക്കുന്നത്
എന്നാൽ ഇപ്പോ ടി വിക്ക് മുമ്പിലും കമ്പ്യൂട്ടറിന് മുമ്പിലും ഇരിക്കുന്നത് വളരെ സന്തോഷകരമാണ് ദൈവവചനം വായിക്കുമ്പോ ബോറടിക്കുന്നു
നമ്മുടെ നേർമ്മയിരുന്നാൽ സൊടക്ക് പോടുന്ന നേരത്തിൽ ആണ്ടവരെ நான் உம்மை நேசிக்கிற நேசம் என்னிடத்தில் இல்லைன்னு சொல்லிடுவோம்
நமக்கு நம்ம சத்தியசந்ததை உண்டெகில் ஒரு நொடி நேரம் கொண்டு நமக்கு தெய்வத்தோடு பரையாம் தெய்வமே என்னில் சத்தியசந்ததை இல்ல கர்த்தாவே என்னில் கர்த்தாவே ஆ தீஷ்ணதை இல்ல எனக்கு அங்கேயுடைய அடுக்கிலேக்கு மடங்கி வரணும் என்று பரஞ்சு தெய்வத்திலேக்கு திரிக வருவான் கழி
நேர்மையாய் நடந்து கொள்ளுங்கள்
பிரிய சௌரி சௌரன்மாரே நீங்கள் சத்தியசந்தராயிருக்கீங்க
பி ஆனஸ்ட் வித் யுவர் செல்ஃப்
நீங்களோடு தான் நீங்கள் சத்தியசந்தராயிருக்கீங்க
சாத்தான் பாஸ்சின விஷம் ஹிப்போக்ரசி மாயமாலம்
പിശാജ് നിങ്ങളിലേക്ക് നമ്മിലേക്ക് ഒഴുകിയ ആ പാപത്തിന്റെ വിഷം എന്ന് പറയുന്നത് അത് കപടതയാണ് കാപട്യമാണ് അഭിനയമാണ്
പരിശുദ്ധ ആവിയാനവർക്ക് പേർ ആണ്ടവർ സൂട്ടിന പേർ സത്യ ആവിയാനവർ
പരിശുദ്ധാത്മാവിന് ദൈവം കൊടുത്ത പേര് അവൻ സത്യത്തിന്റെ ആത്മാവ് എന്നാണ് അവനെ വിളിച്ചത്
അവർ ഉങ്ങളെ കുറിച്ച ഉണ്മയെ സത്യത്തെ ചൊല്ലുവർ
ആ പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളെ കുറിച്ചുള്ള സത്യം നിങ്ങളോട് സംസാരിക്കും
യു ആർ ബാക്ക് സ്ലൈഡൻ നീ പിന്മാറ്റക്കാരൻ എന്ന് ചൊല്ലുവർ
നീ ഇതാ പിന്മാറ്റത്തിലേക്ക് പോയിരിക്കുന്നു മകനെ എന്ന് അവൻ നിന്നോട് പറയും
രഹസ്യമായി ഒരു കേബിൻ കുള്ളേ ഉക്കാർന്നു കൊണ്ട് ഒന്നെ പാർത്ത് രസിത്തു കൊണ്ടിരിക്കായ് നീ മായമാലക്കാരൻ ഇത ഏൻ നീ എല്ലാവർക്കും മുൻപാകെ ചെയ്യക്കൂടാത് എന്ന് സത്യ ആവിയാനവർ ഉങ്ങളെ ചുട്ടിക്കാൺപിപ്പർ
രഹസ്യമായി ആ കേബിനുള്ളിൽ നിന്ന് നീ ചെയ്യുന്ന ഈ തിന്മ ഈ നീചകാര്യം എന്തുകൊണ്ടാണ് നിനക്ക് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിനക്ക് ചെയ്യുവാൻ കഴിയാത്തത് എന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നിലുള്ള കാപട്യത്തെ വെളിയാക്കി നിന്നോട് സംസാരിക്കും
ഒരുവേളെ നിങ്ങൾ ദൈവഭയം ഇല്ലാമൽ തുടർച്ചയായി അത് ചെയ്തു കൊണ്ടിരുന്നീകൾ എന്ന് സൊന്നാൽ എന്നെ നടക്കും തരുമാ
നിങ്ങൾ ദൈവഭയമില്ലാതെ തുടർമാനമായി ഇപ്രകാരം ദൈവത്തിന്റെ ശബ്ദത്തെ അവഗണിച്ച് മുമ്പോട്ട് പോയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ
കറണ്ട് പോയിരും ഇല്ലാടനാ നിങ്ങൾ പാത്തിട്ട് ഇരുന്ന സ്ക്രീൻ കമ്പ്യൂട്ടറോ ടി വിയോ കെട്ടു പോയിരും
ചിലപ്പോൾ കറണ്ട് ഓഫായി പോവും അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കമ്പ്യൂട്ടറോ ടി വിയുടെ സ്ക്രീനോ ചിലപ്പോൾ അത് കേടായി പോയെന്ന് വരാം
അപ്പയും കാതുള്ളവരായിരുന്നാൽ സത്യ ആവിയാനവർ ഉങ്ങളോട് പേശുവർ
അപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചെവിയുണ്ടെങ്കിൽ സത്യത്തിന്റെ ആത്മാവ് വീണ്ടും നിങ്ങളോട് സംസാരിക്കും
നീ ഉൻ നേരത്തെ വീണടിച്ചു കൊണ്ടിരിക്കുക
നീ നിന്റെ സമയത്തെ വൃഥാവാക്കുകയാണെന്ന് നിന്നോട് പറയും
വിഭചാരത്തിക്ക് മിക അരുഗാമിയിൽ ഇരിക്കുക
നീ വ്യഭിചാരത്തിന്റെ വളരെ അരികിലാണ് വക്കിലാണോ എന്ന് നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയും
വിളിച്ചു കൊള്ളണം
ആ സമയത്തെങ്കിലും നാം ഉണർന്നിരിക്കണം,
നേർമയായിരിക്കണം,
സത്യസന്ധരായിരിക്കണം.
സത്യവാൻ എൻ സത്യം കേൾക്കാൻ,
സത്യത്തെ സത്യമുള്ളവൻ എന്റെ ശബ്ദത്തെ കേൾക്കുന്നു.
സത്യവാൻകൾ താനാ ഇങ്ങ ഉക്കാന്തിരിക്കുന്ന എല്ലാവരും,
ഇവിടെയുള്ള എല്ലാവരും നിങ്ങൾ സത്യസന്ധരാണോ, സത്യത്തെ സ്നേഹിക്കുന്നവരാണോ?
ഇല്ല, സഭയില് തമിഴ്നാട്ടിലിരുന്ന് യാരോ രണ്ടുപേരെ കൂട്ടിട്ട് വന്നാങ്ക, അവങ്ങളുടെ സത്യം താ എനിക്ക് കേട്ടത്.
ഇവിടെ കോൺഫറൻസിന് തമിഴ്നാട്ടിൽ നിന്ന് ആരോ രണ്ടുപേരെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവര് പറയുന്നതാ ഞാൻ കേൾക്കുന്നത്.
അവങ്ക പോകട്ടും, എന്തിരിച്ച് പോണ പിറക് നാങ്കൾ ദേവനുടേ സത്യത്തെ കേൾപ്പോം.
ഇപ്പൊ അവര് പറയുന്നത് മാത്രമേ ഞങ്ങൾ കേൾക്കുന്നുള്ളൂ, അവര് പോട്ടെ, അതിനുശേഷം ഞങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടോളാം എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്?
ഉങ്ങൾ മത്തിയിലെ ബോധകരുകളും ദീർഘദർശികളും ഇരുന്നാർകൾ എന്നതായി ദേവൻ നിരൂപിപ്പാർ.
നിങ്ങളുടെ മധ്യത്തിൽ പ്രവാചകന്മാരും നിങ്ങളുടെ മധ്യത്തിൽ ദൈവവചനം നിങ്ങളോട് നിങ്ങളുടെ ഹൃദയത്തിലെ രഹസ്യങ്ങളെ വെളിവാക്കി സംസാരിച്ചവരും ഉണ്ടായിരുന്നു. അവർ നിങ്ങളോട് സംസാരിച്ചു എന്ന് നാളുകൾക്ക് ശേഷം ദൈവം നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെ നിങ്ങൾക്ക് അത് നിങ്ങളെ കാണിച്ചു തരും.
ഇപ്പോ വാർത്തയ്ക്ക് തിരുപ്പുങ്ങ, ഏർക്കനവേ എടുത്ത മത്തായി 3-ാം അധ്യായത്തിലേക്ക് വാങ്ങ.
നാം നേരത്തെ ശ്രദ്ധിച്ച മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം.
എപ്പോയുമേ ദീർഘദർശികൾ പേശുന്ന രണ്ടർത്ഥത്തില പേശുവാങ്ക തരീമാ.
പ്രവാചകന്മാർ സംസാരിക്കുമ്പോൾ അവര് രണ്ട് വിധത്തിലാണ് സംസാരിക്കാറുള്ളത്.
അപ്പടിനാ ഒരേ വാർത്തയ്ക്ക് ഇപ്പോ ഒരു അർത്ഥം ഇരിക്കും, ഇനിമേൽ ഒരു അർത്ഥം ഇരിക്കും.
അവർ സംസാരിക്കുന്ന ആ വാക്കുകൾക്ക് ഇപ്പോ അതിനൊരു അർത്ഥം ഉണ്ടായിരിക്കും, അതിനാ പക്ഷേ കുറച്ച് നാളുകൾ കഴിഞ്ഞ് അതിന് മറ്റൊരു അർത്ഥമായിരിക്കും.
10-ാം വചനം 3-ാം അധ്യായം മത്തായി 3:10
മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്.
ഇപ്പോഴേ കോടാരിയാണത് മരങ്ങളിൻ വേരരികെ വെച്ചിരിക്കുന്നത്.
ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിനെ കോടാലി വെച്ചിരിക്കുന്നു.
യേശു ഇപ്പോൾ രമ്പ പക്കത്തിൽ ഇരിക്കാർ.
യേശു ക്രിസ്തു ഇതാ ഇപ്പോൾ വളരെ അരികിലുണ്ട്, അടുത്തുണ്ട്.
എനക്ക് പിന്നാടി അടുത്ത സ്റ്റെപ്പ് വന്ന് നിപ്പാർ.
എന്റെ അടുത്ത്, എന്നോട് തൊട്ടടുത്ത് അവൻ വന്ന് നിൽക്കും.
അവർ സിലുവയോട് വരുവാർ.
അവൻ വരുന്നത് ക്രൂശുമായിട്ടാണ്, കോടാലിയുമായിട്ടാണ് അവൻ വരുന്നത്.
പാപത്തിൻ വേരാകിയ ആശയിച്ചകളെ വെട്ടി വീഴ്ത്തുകിറ ഒരു മഹാ ഉന്നതമായ വല്ലമയാണ് ആയുധത്തോട് വരുവാർ.
പാപത്തിന്റെ വേരിനെ വെട്ടി വീഴ്ത്തുന്ന വളരെ വളരെ നല്ല ഒരു ആയുധവുമായിട്ടാണ് യേശു ക്രിസ്തു നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്.
അതേ അസട്ടൈ സേവീരുകളാണാൽ,
എന്നാൽ നിങ്ങൾ ആ യേശു ക്രിസ്തുവിന്റെ ശബ്ദത്തെയും സാന്നിധ്യത്തെയും നിങ്ങൾ അവഗണിക്കുന്നുവെങ്കിൽ,
അവർ പോന സിലുവൈ പാതയെ അസട്ടൈ സേവീരുകളാണാൽ,
യേശു ക്രിസ്തു പോയ ക്രൂശിന്റെ മാർഗത്തെ നിങ്ങൾ അവഗണിക്കുന്നുവെങ്കിൽ,
അതേ വസനം മീതി പകുതി
ആ വാക്യത്തിന്റെ
മത്തായി 3:10
അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക.
നല്ല കനി കൂടാതെ മരമെല്ലാം വെട്ടുണ്ട് അഗ്നിയിലെ പോടപ്പെടും.
നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു.
ഒരേ കോടാലി താങ്ക,
ഇത് ഒരേ കോടാലി താങ്ക, ഒരേ കോടാലിയാണ്.
ഒരേ യേശു താങ്ക,
ഒരേ യേശുവാണ് ഇത് രണ്ടും ചെയ്യുന്നത്.
അവർ പേശുമ്പോഴത് അവർ കാട്ടിന പാതയിലേ നേർമയായി നാം നടക്കവില്ലേ എന്നാൽ, അതേ കോടാലി ആശയിച്ചകളെ വെട്ടി വീഴ്ത്തി നാം ഗുണപ്പെടാത്ത പക്ഷത്തിൽ നമ്മയെ വെട്ടി അഗ്നിക്ക് ഇരയാക്കും.
നമ്മുടെ രാഗങ്ങളെയും മോഹങ്ങളെയും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിന്തകളെയും വെട്ടി വീഴ്ത്തി അതിന്റെ വേരോടെ പിഴുതെറിയുവാനായി കോടാലിയുമായി നിൽക്കുന്ന യേശു ക്രിസ്തുവിന്റെ വാക്കുകളെ നാം അവഗണിച്ച് വീണ്ടും മുമ്പോട്ട് പോവുകയാണെങ്കിൽ, അതേ കോടാലി ഉപയോഗിച്ച് യേശു ക്രിസ്തു നമ്മെ തന്നെ വെട്ടി വീഴ്ത്തുന്നവനാണ്.
അടുത്ത് യേശു അഗ്നിയോട് വരുകാർ.
യേശു ക്രിസ്തു പിന്നീട് അവൻ അഗ്നിയുമായിട്ടാണ് വരുന്നത്.
യേശുവേയും പരിശുദ്ധാത്മാവിനെ അവരെയും പിരിക്ക മുടിയാതെ.
യേശു ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെയും നിങ്ങൾക്ക് യേശു ക്രിസ്തു എന്നേക്കാൾ വലിയ
വല്ലവർ.
അവൻ എന്നെക്കാട്ടിലും വലിയവനാണ്, ശക്തനാണ്.
ഞാൻ ഉങ്ങളെ തണ്ണിയിൽ താൻ മുക്കി എടുക്കേൻ.
ഞാനിതാ വെള്ളത്തിൽ നിന്ന് മുക്കി എടുക്കുകയാണ്.
ആനാൽ എന്നെവിട വല്ലവർ പരിശുദ്ധ ആവിയിനാലേ മുക്കി എടുപ്പാർ.
എന്നാൽ എന്നിലും വലിയവനായ അവൻ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാലിനെ അഭിഷേകം ചെയ്യും.
അഗ്നി എന്നെ,
ആ അഗ്നി എന്താണ്?
നമ്മളാ എതെയും യൂഹം പണ വേണ്ടിയതില്ല. വാർത്തയെ വാർത്തയോട് സംബന്ധപ്പെടുത്തി പേശുകോം പൗൽ ചൊല്ലത് പോലെ റോമർ 5-ാം അധികാരത്തിക്ക് തീർപ്പും.
അഗ്നി എന്താണ് എന്ന് നാം ഊഹിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ദൈവവചനത്തെ വചനത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ഉത്തരം കണ്ടെത്തുവാനായിട്ട് കഴിയും. നമുക്ക് റോമലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിക്കാം.
5-ാം വസനം
റോമാലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം.
നമുക്ക് അരുളപ്പെട്ട പരിശുദ്ധ ആവിയിനാലേ ദേവ അൻപു നമ്മുടെ ഹൃദയങ്ങളിൽ ഊറ്റപ്പെട്ടിരിക്കുന്നപടിയാൽ.
നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നതിനാൽ,
പരിശുദ്ധ ആവിയാൽ എന്ന ഊറ്റപ്പെട്ടിരിക്കുന്നത്?
പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ എന്താണ് പകർന്നിരിക്കുന്നത്? ദൈവത്തിന്റെ സ്നേഹം.
சொல்லுங்க, சத்தமா சொல்லுங்க.
നിങ്ങൾ ഉറക്കെ ദൈവസ്നേഹം.
യേശുവയും ദൈവ സ്നേഹത്തെയും പിരിക്കவே முடியாது.
യേശു ക്രിസ്തുവിനെയും ദൈവത്തിന്റെ സ്നേഹത്തെയും തമ്മിൽ വേർപിരിക്കുവാൻ കഴിയുകയില്ല.
உங்களுக்கு தெரியுமா இந்த தேவ സ്നേഹം அல்லது பரிசுத்தாவியானவருடைய வல்லமை ஏன் அவசியம்?
നിങ്ങൾക്ക് അറിയാമോ എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ സ്നേഹം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്?
ഉങ്ങൾ മാംസത്തിൽ ഇരിക്കുന്ന വേർ മിക ആഴമാണത്.
നിങ്ങളുടെ മാംസത്തിൽ, നിങ്ങളുടെ ജഡത്തിലുള്ള പാപത്തിന്റെ വേര് വളരെ ആഴത്തിലുള്ളതാണ്.
അതേ നിങ്ങളാകെ തോണ്ടി എടുക്ക முடியாது.
ആ ആഴമായി പോയിരിക്കുന്ന വേരിനെ നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് നിങ്ങൾക്ക് കുഴിച്ചെടുത്ത് മാറ്റുവാനായിട്ട് കഴിയുകയില്ല.
ഉങ്ങളെ വിട വല്ലമയാണ് ஆவியின் கூட்டங்களின் தலைவனாகிய சாத்தான் பாய்ச்சின விஷம்.
நீங்களிலும் சக்தனாய ஆ வீணு போய தூதன்மாருடைய அதிபனாய சாத்தான் நீங்களிலேக்கு ஒழுக்கிய விஷமான ஆ வேரின் அடியில் உள்ளது.
பெருமையும் சுயநலத்தையும் நாம டியூஷன் வச்சு நாம வளர்த்துக்கிட்டோமா?
நம்மளுடைய நிகளத்தையும் சுவார்த்தையும் டியூஷன் கொடுத்து நாம் வளர்த்தி நம்மில் உண்டாக்கியதானோ?
சங்கீதக்காரன் சொல்லுகிறான், என் தாய் என்னை பாவத்திலே கர்ப்பம் தரித்தாள் என்று.
சங்கீர்த்தனக்காரன் பறையான, என் அம்மா என்னை பாபத்தில் கர்ப்பம் தரிச்சு.
பெருமையும் சுயநலமும் எங்கிருந்து வந்தது?
நிகழவும் சுவார்த்தையும் எவ்வளவுதான் வந்தது?
12 வருஷம் டியூஷன் வச்சு படிச்சு ஒரு டிகிரி வாங்கி இப்ப உலகத்துல நாம யாரும் பெருமைக்காரர்களாகவும் சுயநலக்காரர்களாகவும் இருக்கிறோமா?
12 வருஷம் டியூஷன் படிச்சு நல்ல நிகழியாய் தீர்ந்து.
உன்னுடைய பிறப்பிலேயே நீ சாத்தான் பாய்ச்சின விஷம் உன்னோடு வந்தது. சகோதரனே, சகோதரி,
நீ ஜனிச்சபோல் தன்னே சாத்தான் ஒழுக்கிய விஷம் நின்ற உள்ளில் நின்ற ஜடத்தில் உண்டு வந்துட்டுண்டு.
உன்னுடைய சுயநலம் பெருமை வேறோரி போய் கிடக்கிறது. அவன் பாய்ச்சின விஷம்,
அவன் சாத்தான் ஒழுக்கிய ஆ விஷம் நின்ற நிகழவும் நின்ற சுவார்த்ததையும் அது நின்ற ஜடத்தில் வேறு ஆழத்தில் இறங்கி இருக்கணும்.
இன்னைக்கு அநேகம் பேர் சிலுவை பாதைன்னு சொல்லிட்டு அவங்க தங்களையே பாக்குறாங்க. செல்ஃப் அனாலிசிஸ்.
இந்த அநேகர் க்ரூசின்டே மார்க்கம் என்று பறஞ்சு அவரிலேக்கு தന്നെ நோக்கி சுய சோதனையில் அவரிலேக்கு தന്നെ நோக்கி குனிஞ்சிருக்கையா.
பிரதர், இது பெருமையா? பிரதர், இது சுயநலமா? பிரதர்,
சகோதரா, இது நிகழவானோ? இது சுவார்த்ததையானோ?
துபாயில வேலை இருக்கு, நான் போகலாமா? பிரதர், இது பண ஆசையா இல்லையா? பிரதர்,
பிரதர், எனக்கு துபாயில ஜோலி கிட்டி ஞான அங்கோட்டு போகாமோ? இது பண ஸ்நேகம் ஆனோ?
1008 கேள்விகள்.
1008 சோதியங்களான அவருக்குள்ள.
பரிசுத்த ஆவியானவர் உங்களிடத்திலே இருந்தால்,
பரிசுத்தாத்மாவ நீங்களோடப்பம் வசிக்கணுவெங்கில்
சகல சத்தியத்திலும் நடத்துவார்.
பரிசுத்தாத்மாவ நீங்களை சகல சத்தியத்திலும் வழி நடத்தும்.
இதை செய்யலாமா, இதை செய்யக்கூடாதான்னு நமக்கு எத்தனையோ பிரச்சனைகள்.
இது செய்யாமோ, இது செய்யறதோ, எந்தொக்க சோதியங்களான நமக்குள்ளது.
ரெண்டு ஸ்டெப்,
ரெண்டு படிகள் மாத்திரம்.
கிறிஸ்தவ வாழ்க்கை மிக எளிமையானது.
கிறிஸ்திய ஜீவிதம் அது வளரே லலிதமானது.
மனம் திரும்பி விசுவாசியுங்கள்.
மனசாந்திரப்பட்டு விசுவாசிக்க.
நேர்மையா இருந்தால் மட்டுமே நான் பொருளாசைக்காரனா இல்லையா என்பது எனக்கு தெரியும்.
சத்தியசந்தனாய் இருந்தால் மாத்திரமே நான் பணஸ்நேகியானோ அல்லையோ என்னது எனக்கு மனசிலாகையுள்ளு.
நேர்மையா இருந்தால் மட்டுமே நான் இப்பொழுது என்னை உயர்த்துகிறேனா, மற்றவர்களை அற்பமா எண்ணுகிறேனா என்பது எனக்கு தெரியும்.
சத்தியசந்தனாயிருந்தால் மாத்திரமே ஞான் இப்போ என்னை தன உயர்த்துகையானோ மட்டவரை ஞான் அல்பமாக எண்ணுகையானோ என்ன காரியம் எனக்கு மனசிலாகையுள்ளு.
சத்தியவான் தான் என் சத்தம் கேட்கிறான் என்று ஆண்டவர் சொன்னார்.
தேவம் கர்த்தாவி பிரகாரம் பண்ணு. சத்தியம், சத்தியானுசாரிகள், சத்தியம் அனுசரிக்கிறவர், சத்தியவான்மார் மாத்திரமான எந்த சப்தம் கேட்க.
உடனே மனம் திரும்பின உடனே விசுவாசிக்கணும்.
மனசாந்திரத்தை தொடர்ந்து மனசாந்திரப்பட்ட உடனே நாம் செய்யேண்டது விசுவாசிக்க என்ன காரியம்.
விசுவாசமுங்கிறது இன்னைக்கு நம்ம மத்தியில ரொம்ப பாரமான விஷயமா இருக்கு.
நம்முடைய இடையில் விசுவாசம் வளரே பாரமுள்ள ஒரு காரியமாய் மாறியிருக்கு.
நம்மளே அநேகம் பேர் விசுவாசத்தை குறித்து 10 hour பைபிள் ஸ்டடி எடுக்கிறோம், கேட்கிறோம்.
நம்மள அநேகர் விசுவாசத்தை குறித்து 10 மணிக்கூர் பைபிள் ஸ்டடி எடுக்கிறவரும் கேட்கிறவரும் உண்டு.
விசுவாசிக்கிறதுனா என்ன தெரியுமா?
விசுவாசிக்கா என்று പറഞ്ഞால் എന്താണെന്ന് അറിയാമോ?
கலாத்தியர்ல என்ன எழுதியிருக்கு?
கலாத்திய லேகனத்தில் என்ன எழுதியிருக்கிறது?
நீங்கள் பரிசுத்த ஆவியானவரை எப்படி பெற்றீர்கள்?
நீங்கள் பரிசுத்தாத்மாவினை எங்கேயான நீங்கள் பிராபிச்சது?
பைபிள் ஸ்டடி பண்ணியா?
நீங்கள் வேதம் படிச்சு பைபிள் படிச்சிட்டானோ நீங்கள் பரிசுத்தாத்மாவை?
எப்ப விசுவாசிக்கிறீர்களோ அப்பொழுது உங்கள் மேல் ஆவியானவர் வந்து அமர்கிறார்.
நீங்கள் விசுவாசிக்கும் போது நீங்களோட மேல் பரிசுத்தாத்மாவு வந்து வசிக்கணும்.
என்னையே நான் பார்த்து என்னை விட பலவான் பாய்ச்சின விஷம் பெருமைக்காரன் நான் சுயநலக்காரன் என்று மனம் திரும்பி நேர்மையாய் ஒத்துக்கொண்டு இயேசுவை பார்த்தால் அவர் மேல் இருந்த அபிஷேகம் என் மேலும் வந்து தங்கி விடுகிறது.
நான் என்னை காணும்போல் என்னிலும் பலவானாய பிசாசு என்னிலேக்கு ஆழமாய் ஒழுக்கிய ஆ விஷத்தை கண்டு என்ன நிசகாய அவஸ்தை கண்டு ஞான் தெய்வத்தங்களிலேக்கு நோக்கி தெய்வமே என்னை சகாயிக்கணும் என்று பார்த்தால் தெய்வத்தின் ஆத்மாவின் சக்தி என் மேல் ஆவசிக்கும்.
யோவான் 8 திருப்புங்க.
யோகன் 8 நமக்கு திருக்கியா
இங்கே தம்மை விசுவாசித்தவர்களுக்குத்தான் இந்த வார்த்தைகளை எல்லாம் சொல்லுகிறார்.
தன்னில் விசுவாசித்தவரோடான இயேசு கிறிஸ்து வாக்குகள் எல்லாம் சம்சாரிக்கிறது.
தம்மை விசுவாசித்தவர்களுக்கு தான் என்னுடைய வார்த்தையிலே நிலைத்திருங்கள் என்று ஆரம்பிக்கிறார்.
தன்னில் விசுவாசித்த யகுதன்மாரோடான என்ற வாக்குகளில் நீங்கள் நிலைச்சிருக்க என்ற வாக்குகளில் நீங்கள் நீங்கள் அனுசரிக்க என்று பறஞ்சு
சபையிலே உட்கார்ந்திருக்கிற உங்களுக்குத்தான் இப்பொழுது ஆண்டவர் பேசிக் கொண்டிருக்கிறார்.
சபையில் இவடே ஆயிருக்கின்ற நீங்களோடான தெய்வத்தின் ஆத்மாவை இப்போ சம்சாரிச்சு கொண்டிருக்கிறது.
விசுவாசித்த யூதர்களுக்கு தான் நீங்கள் பாவத்துக்கு அடிமையாயிருந்தால் நீங்கள் நிலைத்திருக்க மாட்டீர்கள், குமாரன் நான் என்றென்றைக்கும் நிலைத்திருக்கிறேன் சொல்றார்.
விசுவாசிச்ச யூதன்மாரோடான இயேசு கிறிஸ்து பறஞ்சது நீங்கள் பாபத்தின இப்பொழுது நீங்கள் பாபத்தில் தொடருந்தெங்கில் நீங்கள் பிசாசின் அடிமகளான நீங்கள் சுதந்திரம் அல்ல என்று இயேசு கிறிஸ்து பறஞ்சது.
நாம் பாவத்தை ஜெயிக்கணுங்கிறது ஏற்கனவே நிறைய தியானிச்சிட்டோம்.
பாவத்தை நாம் ஜெயிக்கணும் என்னுள்ளது நாம் இதனகம் பல ஆவர்த்தி நாம் சிந்திச்சு கழிஞ்சு.
யோவான் 13 வருவோம்.
யோகனன் எழுதிய சுவிசேஷம் 13 நமக்கு வரும்.
இங்கே சீஷர்களுக்கு பேசுகிறார்.
இவட மீண்டும் இயேசு கிறிஸ்து சிஷ்யன்மாரோடான சம்சாரம்.
இவர்கள் யார்? இயேசுவை விசுவாசித்தவர்கள்.
இவர் இயேசுவில் விசுவசிச்ச சிஷ்யன்மாரான்.
இவர்கள் தங்களுடைய சொத்து சம்பத்து எல்லாவற்றையும் விட்டு இயேசுக்கு பின்னால் வந்தவர்கள்.
தங்களுடைய சொத்தும் சம்பத்தும் எல்லாம் விட்டு இயேசுவினை அனுகமிச்சவரான் இவர்.
வேலையை விட்டு வந்தவர்கள்.
தங்களுடைய ஜோலியை போலும் உபேட்சிச்சு கர்த்தாவினை அனுகமிச்சவரான் அவர்.
இவர்களை பார்த்து இப்பொழுது ஆண்டவர் சொல்லுகிறார். இப்போ உங்களையும் என்னையும் பார்த்து ஆண்டவர் சொல்லுகிறார்.
ஆ சிஷ்யன்மாரை நோக்கி என்னையும் நீங்களையும் நோக்கி இயேசு கிறிஸ்து பரையுகையான.
யோவான் 13
யோகன் 13
33
வாக்கியம்.
பிள்ளைகளே
குஞ்சுங்களே
இன்னும் கொஞ்ச காலம் நான் உங்களுடனே கூட இருப்பேன்.
ஞான இனி குறைஞ்ச ஒன்று மாத்திரம் நீங்களோட கூட இருக்கும்.
நீங்கள் என்னை தேடுவீர்கள்.
நீங்கள் என்னை அன்வேஷிக்கும்.
ஆனாலும் நான் போகிற இடத்துக்கு நீங்கள் வரக்கூடாது என்று நான் யூதரோடே சொன்னது போல இப்பொழுது உங்களோடும் சொல்லுகிறேன்.
ஞான் போகுந்த இடத்து நீங்களுக்கு வருவான் கழிகையில் ஞான யூதன்மாரோடு பறஞ்சது போல இன்னும் நீங்களோடும் பறையணும்.
சகோதர சகோதரிகளே
சகோதரன்மாரே சகோதரிமாரே
விழித்துக் கொண்டீர்களா?
நீங்கள் நீங்களுக்கு காரியம் மனசிலாயோ?
விசுவாசிக்கிறவர்களை பார்த்து சொன்ன வார்த்தை
இதை விசுவாசிக்கிறவரோடு பறஞ்ச வாக்குகளாம்.
நீங்கள் விசுவாசிக்கிறீர்கள் என்பதற்கு அடையாளம் நீங்கள் பாவத்தை ஜெயித்தவர்கள், பாவம் செய்யாதவர்கள்.
நீங்கள் விசுவாசிச்சு என்னுள்ளதின் அடையாளம் நீங்கள் பாவத்தை ஜெயிச்சவரான நீங்கள் பாவம் செய்யாதவரான என்னதான்.
அந்த 12 சீஷர்களையும் ஆண்டவர் பிதாவே உம்முடைய நாமத்திலே இவர்களை காத்துக்கொண்டேன், இவர்கள் பாவத்தில் விழாதபடிக்கு காத்துக்கொண்டேன்.
12 சிஷ்யன்மாரே நோக்கி கொண்டே இயேசு கிறிஸ்து பறஞ்சு பிதாவே அங்கேட நாமத்தில் இவரே காக்குவானாய்ட்ட சாதிச்சு கர்த்தாவே அவர் பாபத்தில் வீணில்ல என்று 11 சிஷ்யன்மாரே நோக்கி இயேசு கிறிஸ்து பறஞ்சு.
இப்போ யூதர்களுக்கு சொன்னது போல இப்போ உங்களுக்கு சொல்லுகிறேன். நீங்கள் 12 பேரை பார்த்து சொல்றார். இங்கே உட்கார்ந்துருக்கிற ஒவ்வொருவரையும் பார்த்து சொல்றார். நான் போகிற இடத்துக்கு நீங்கள் வர முடியாது.
இவட இதா தன் சிஷ்யன்மாரே நோக்கி இவட இருக்கிற நம்ம ஒவ்வொருத்தரையும் நோக்கி இயேசு கிறிஸ்து பறையாണ് நான் போகுன இடத்தேக்கு உங்களுக்கு வருவான் கழியவே இல்ல.
இயேசு யாரையும் ஆக்கினைக்குள்ளாக தீர்க்கல.
இயேசு யாரையும் நியாயம் விதிச்சு தள்ளி கழியவே.
நீங்கள் வரணும் என்றால்
என்னால் உங்களுக்கு நான் போகுன இடத்து வரணும் என்றுண்டെങ്കിൽ
நீங்கள் நான் போகிற இடத்துக்கு வர வேண்டும் என்றால்
நான் போகுன இடத்தேக்கு நீங்கள் வரணும்ங்கி
நான் உங்களுக்கு ஒரு புதிய கற்பனையை கொடுக்கிறேன்.
நான் உங்களுக்கு ஒரு புதிய கற்பனை நல்குகிறேன்.
லிவிங் பைபிள்ல தியானிச்சீங்கன்னா சோ யூ கேனாட் கம் சோ ஐ அம் கிவிங் யூ தி நியூ கமாண்ட்மென்ட்.
லிவிங் பைபிள் எங்கேயான உங்களுக்கு நான் போகும் இடத்துக்கு உங்களுக்கு வருவான் கழியவில்ல. அதுகொண்டு நான் உங்களுக்கு வருவானாயிட்டு ஒரு மார்க்கம் காணிச்சு தருவானா இதா ஞான் ஒரு புதிய கல்பன நீங்களுக்கு நல்குது.
34-35
வாக்கியங்கள்.
நீங்கள் ஒருவரில் ஒருவர் அன்பாயிருங்கள்.
நீங்கள் தம்மில் தம்மில் சிநேகிக்கணும்.
நான் உங்களில் அன்பாயிருந்தது போல
ஞான் நீங்களே சிநேகிச்சது போலே
நீங்களும் ஒருவரில் ஒருவர் அன்பாயிருங்கள் என்கிற புதிதான கட்டளையை உங்களுக்கு கொடுக்கிறேன்.
നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ള പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു.
നിങ്ങൾ ഒരുവരിൽ ഒരുവർ അൻപുള്ളവരായിരുന്നാൽ അതിനാൽ നിങ്ങൾ എന്നുടേ ശിഷ്യരുകൾ എന്ന് എല്ലാവരും അറിഞ്ഞുകൊള്ളുവാൻ.
നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും.
ഉടനെ പേതിരു, എപ്പയുമേ നമ്മുടെ മുന്തിരിക്കൊട്ട പേതിരു, ഉടനെ അതിയേ നാങ്ക വര മുടിയാ നാ വരുവേ அப்படிண்டார்.
എപ്പോഴും എടുത്തുചാട്ടക്കാരനായ പത്രോസ് അവിടെയും ഇതാ അവൻ എടുത്തുചാടി പറയുകയാണ്, കർത്താവേ നീ എവിടെ പോകുന്നു? ഞാൻ പോകുന്നിടത്തേക്ക് കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് അവനോട് ചോദിക്കുകയാണ്.
ആനാൽ ഇങ്ങേ ഉക്കാന്തിരിക്കുന്ന നാമം കൂടെ അനേകം പേർ അപ്പിതാ നനക്കുറോ എനിക്ക് ഇപ്പോൾ രക്ഷിപ്പ് തരും, എനിക്ക് നാൻ എന്നെ എപ്പടി രക്ഷിക്കുന്നു എനിക്ക് തരും, എനിക്ക് പരലോകത്തിൽ പോകുന്ന വഴി തരും, നാൻ രക്ഷിക്കപ്പെട്ടവൻ, നാൻ വിശ്വാസി, നാൻ ശീഷൻ, നാൻ ക്രിസ്തു ഐക്യ സഭയിൽ ഉക്കാന്തിരിക്കുന്ന നെഞ്ച നിമിത്തിട്ടിരിക്കുന്നു.
ഇവിടെ നമ്മിൽ പലരും എനിക്ക് ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, എനിക്ക് അവിടേക്ക് പോകുവാനുള്ള വഴി അറിയാം, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം, ഞാൻ സി എഫ് സി സഭയിൽ ഈ കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുന്നവനാണ് എന്ന് എനിക്ക് അറിയാമെന്നുള്ള ഭാവത്തിൽ നെഞ്ച് വിരിച്ച് ഇരിക്കുന്നവരാണ് നമ്മിൽ പലരും.
പേതുരുവായി പാർത്ത് സൊന്നാർ.
എന്നാൽ പത്രോസിനെ നോക്കി കർത്താവ്
ഇടത്തേക്ക് ഇപ്പോൾ നീ എൻ പിന്നെ വരക്കൂടാത്, 36 വസനത്തില് പിന്നെ എൻ പിന്നെ വരുവായി, പിൽപ്പാട് എൻ പിന്നെ വരുവായി.
അവിടെ അവൻ പത്രോസിനോട് പറയുകയാണ്, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കുവാൻ കഴിയുകയില്ല, പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും.
ഇപ്പോ യേശു ഇരിക്കുന്ന ഇടത്തേക്ക് പേതുരു പോകാമൽ ഇരുപ്പതർക്ക് തട എന്ന?
പത്രോസിന് യേശു ക്രിസ്തു ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക്, യേശുക്രിസ്തു പോകുന്ന ഇടത്തേക്ക് പോകുന്നതിന് ഇപ്പോൾ അവന് പോകുവാൻ കഴിയില്ല എന്ന് പറഞ്ഞല്ലോ, അതിന്റെ തടസ്സം എന്താണ്?
എന്നെ നടത്തിന സിലുവൈപാതയിലെ നടത്തിന അഭിഷേകം ഉന്മേൽ ഒരു നാൾ വരും, അപ്പോൾ നീയും എൻ പിന്നാലെ വരുവായി. അല്ലേലുയാ,
ഹല്ലേലുയാ. എന്നെ ക്രൂശിന്റെ മാർഗത്തിലേക്ക് മുമ്പോട്ട് നയിച്ച അതേ ആത്മാവിന്റെ അഭിഷേകം നിന്റെ മേലും ഒരു നാൾ വരും. ആ ആത്മാവിന്റെ അഭിഷേകം നിന്റെ മേൽ വരുമ്പോൾ നീയും ക്രൂശിന്റെ മാർഗത്തിൽ നീ നടന്ന് ഞാൻ പോയ ഇടത്തേക്ക് നീയും വരും.
നാൻ പിതാവിൻ അൻപിലെ നിലത്തിരുന്ന് അവരുടെ കൽപ്പനകളെ കൈക്കൊണ്ടതുപോലെ നീയും പിതാവിൻ അൻപിലേ എൻ മൂലമായി വരുകിற അഭിഷേകത്തിനാലേ എൻ മൂലമായി പെരുകிற ദേവ അൻപിനാലേ നീ ദേവനെ നേശിപ്പായ്, പാവം ചെയ്യാമൽ വാഴ്വായ്, ദേവനുടേ അൻപിനാലേ ഒരുവരെയൊരുവർ നേശിത്ത് ദേവനുടേ രാജ്യം ഉണ്ടാകും.
എന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വരികയും ക്രൂശിന്റെ മാർഗത്തിൽ ഞാൻ മുമ്പോട്ട് പോയതുപോലെ നിന്റെ മേലും ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം നിന്റെ മേലും വരും. നിനക്കും ക്രൂശിന്റെ മാർഗത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയും. നിനക്കും അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നിനക്കും അന്യോന്യം, നിനക്ക് സ്നേഹിക്കുവാൻ കഴിയാത്തവരെ സ്നേഹിച്ചുകൊണ്ട് നിനക്ക് ഞാൻ പോയ ആ ഇടത്തേക്ക്, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്കും വരുവാൻ കഴിയും.
ദൈവ അൻപ് നമ്മുടെ ഹൃദയങ്ങളിൽ ഊറ്റപ്പെട്ടിരിക്കുന്നതാ?
ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഒഴുക്കപ്പെട്ടിട്ടുണ്ടോ?
ഒരുവേള നാം അനേകം പേർ ദേവ അൻപ് ഊറ്റപ്പെട്ടവർകൾ, നാങ്ക അഭിഷേകം പെട്ടത് 1982 1992 அப்படின்னெல்லாம் நாம டைரியில டேட் போட்டு எழுதி வச்சுக்கிட்டு இருக்கிறதெல்லாம் செல்லுபடியாகாதுங்க.
நம்மில் பலரும் നമ്മുടെ ഡയറിയിൽ 1982 ഒക്കെ ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഡയറിയിൽ എഴുതി വെച്ചതെല്ലാം അവിടെ വില പോവുകയില്ല. പ്രിയമുള്ളവരെ,
ഇന്നേക്ക് ഉന്നുടെ ഹൃദയത്തിൽ ദേവ അൻപ് ഇരിക്കുന്നതാ സഹോദരനെ സഹോദരിയെ?
സഹോദര സഹോദരി, ഇന്ന് നിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഊച്ചപ്പെട്ട ദൈവ സ്നേഹം നിന്റെ ഹൃദയത്തിൽ ഉണ്ടോ?
ബൈബിൾ സ്റ്റഡിയിലെ തെളിവാ കേട്ടോ, അൻപുക്ക് പൊറാമയില്ല.
നാം രാവിലെ ബൈബിൾ സ്റ്റഡിയിൽ വളരെ വ്യക്തമായി നാം കേട്ടു, സ്നേഹത്തിന് അസൂയയില്ല.
കേൾക്കുന്നതിന് കാതുരുന്നതാ?
നിങ്ങൾക്ക് കേൾക്കുവാൻ ചെവി ഉണ്ടായിരുന്നോ?
ഞാൻ ഗവനമായി കേട്ടുകൊണ്ടിരുന്നേ.
ഞാൻ വളരെ ശ്രദ്ധാപൂർവം അത് കേട്ടുകൊണ്ടിരുന്നു.
എപ്പോഴെല്ലാം യാരയാവത് ഒരു സഹോദരനെ കുറിച്ച് സഹോദരിയെ കുറിച്ച് എനിക്ക് പൊറാമ ഉണർവ് ഏർപ്പെടുകോ അപ്പോഴെല്ലാം എന്നിലെ ആവിയാനവർ ഇല്ലേ, പിശാസ് ഇരിക്കാൻ.
എപ്പോഴെല്ലാം ഏതെങ്കിലും മറ്റൊരു സഹോദരനെ കുറിച്ച് എന്റെ ഉള്ളിൽ അസൂയ, അവൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് എന്റെ ഉള്ളിൽ അസൂയ ഉള്ള സമയത്ത്, ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലില്ല, മറിച്ച് എന്റെ മേലുള്ളത് പിശാചിന്റെ ആത്മാവാണ്.
നമ്മിലെ അനേകം പേർ നമ്മയുടെ വയത് മുതിർന്നവർ അല്ലാതെ അനുഭവശാലികൾ നമ്മയുടെ മേന്മയായിരുക്കതായി പാർത്താൽ നമുക്ക് പൊറാമ വരാത്.
നമ്മിലും അനുഭവ പരിചയമുള്ള, നമ്മിലും പ്രായമുള്ള, പക്വതയുള്ളവർ അവരെ, അങ്ങനെയുള്ള സഹോദരങ്ങളെ കാണുമ്പോൾ നമുക്ക് അസൂയൊന്നും തോന്നാറില്ല.
സഹരിയാ പൂനൻ ബൈബിൾ സ്റ്റഡി എടുത്താൽ നിങ്ങൾ അവരെ പാർത്ത് പൊറാമപ്പെടുവീങ്ങളാ?
സക്കറിയ പൂനൻ ബ്രദർ ഇവിടെ നിന്ന് ഒരു നല്ല ബൈബിൾ സ്റ്റഡി എടുത്താൽ സക്കറിയ പൂനൻ ബ്രദറിനെ, സാക് പൂനൻ ബ്രദറിനെ നോക്കി നിങ്ങൾക്ക് അസൂയ തോന്നുമോ?
അഡ്രസ് ഇല്ലാതെ ഒരു തിരുക്കാട്ടുപള്ളി, ഏതോ ഒരു വായിലേ നുഴയാതെ ഊരിലിരുന്ന് ഒരുത്തർ വന്നിരിക്കാറാ, അവർ പേര് വിക്ടറാ, അവർ എന്നോ ബൈബിൾ സ്റ്റഡി എടുക്ക പോറാറാം.
അഡ്രസ് ഇല്ലാത്ത ഏതോ ഒരു സ്ഥലം, തിരുക്കാട്ടുപള്ളി. അവിടെ നിന്ന് വന്നിരിക്കുന്നു പേരില്ലാത്ത അറിയപ്പെടാത്ത ഒരു വിക്ടർ. അദ്ദേഹം വന്ന് ബൈബിൾ സ്റ്റഡി എടുക്കുന്നു.
ശരി, ബൈബിൾ സ്റ്റഡി എടുക്കാർ ഇപ്പോ വാർത്തയെ പുട്ടു പുട്ടു വയ്ക്കാർ. ബോധകർ ടീച്ചിങ് ഗിഫ്റ്റ് ഉള്ള ഒരു സഹോദരനൻ സഹരിയാ പോണനെ പോലെ ഒരുവർ പേശിക്കൊണ്ടിരിക്കാർ എന്ന എണ്ണം ഉങ്ങളുടെ ഹൃദയത്തിലെ വരുന്നത്.
അപ്പോ നിങ്ങളുടെ ഉള്ളിൽ ഇതാ സഹോദരൻ, അവനെ പഠിപ്പിക്കാനുള്ള വരത്തോടെ അവൻ ഇങ്ങനെ വാക്യങ്ങൾ എടുത്ത് 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 സക്രിയപ്പൂനൻ സാക് പൂനൻ ബ്രദർ സംസാരിക്കുന്നത് പോലെ വളരെ നല്ല രീതിയിൽ ദൈവവചനം സംസാരിക്കുന്നു എന്ന് നിങ്ങൾ പറയും. നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്തിക്കുന്നു,
ഉങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം ഇരിക്കുന്നതാ?
ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുമ്പോ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷമാണോ ഉള്ളത്?
ഒരു മൂലയിലെ പൊറാമയി വരുന്നില്ല?
ഏതോ ഒരു കോണിൽ നിങ്ങൾക്ക് അല്പം അസൂയ തോന്നുന്നില്ലേ?
സഹരിയപ്പൂനൻ ബൈബിൾ സ്റ്റഡി എടുത്താ ഉക്കാന്ന് കേപ്പോ. തമിഴ്നാട്ടിലിരുന്ന് യാരോ ഒരുത്തർ കൂട്ട് വന്ന് പേശിക്കിട്ട് ഇരിക്കുന്ന നേരത്തെ വേസ്റ്റ് പണിയിട്ട്.
സക്കറിയ പൂനൻ സാക് പൂനൻ ബ്രദർ ബൈബിൾ സ്റ്റഡി എടുത്ത ഞാൻ നല്ല സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കും. തമിഴ്നാട്ടിലെ ഒരു മൂലയിൽ നിന്ന് ഒരു സഹോദരനെ കൊണ്ട് ബൈബിൾ സ്റ്റഡി എടുത്താൽ ഞാൻ എങ്ങനെ കേൾക്കും?
10 മണിക്ക് നാങ്ങ വന്ന് നോക്കാറോ?
ഞാനിവിടെ 10:30 വന്നിരിക്കും.
അസട്ടൈ ശേഖരീരുകൾ,
നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദത്തെ നിങ്ങൾ അവഗണിക്കുകയാണ്, നിങ്ങൾ നിന്ദിക്കുകയാണ്, തുച്ഛീകരിക്കുകയാണ്.
ദൈവൻ ഉങ്ങളെ നേസിച്ചിരിക്കാർ,
ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു.
വാങ്ങിയ
സഭയെ ദൈവം സ്നേഹിക്കുന്നു.
അന്ത്യോക്കിയ സഭയിലെ അന്റേക്ക് ബോധവർഗളും ദീർഘദർശികളും ഇരുന്നാൽ പൗലും ബർണബാസും ഇരുന്നാൽ സഭയിൽ ഇരുന്ന് സഭ ഉരുവാനത്.
അന്ത്യോക്കിയ സഭയിൽ അന്ന് പ്രവാചകന്മാരും പൗലോസും മറ്റ് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും അപ്പസ്തോലന്മാരും ഉണ്ടായിരുന്നു. അവിടെ ദൈവത്തിന്റെ സഭ ഉടലെടുത്തു.
സഹരിയപ്പൂനനെ തൊത്തിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തവൈക്യ സഭ എന്നാവും?
സഹരിയ സാക് പൂനൻ ബ്രദറിൽ മാത്രം കേന്ദ്രീകരിച്ച് അദ്ദേഹത്തെ മാത്രം പിടിച്ചുകൊണ്ടിരിക്കുന്ന ദൈവസഭയ്ക്ക് എന്ത് സംഭവിക്കും?
പരിശുദ്ധാവിയാനവർ ഉങ്ങൾമേൽ ഇരിക്കാറാ?
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുണ്ടോ?
നേർമ ഇരിക്കുന്നതാ?
നിങ്ങളുടെ ഹൃദയത്തിൽ സത്യസന്ധതയുണ്ടോ?
മനംതിരുമ്പി ഇരിക്കുമാ?
നിങ്ങളുടെ ശരിയായ രീതിയിൽ മനസ്സാന്തരപ്പെട്ടിട്ടുണ്ടോ?
എന്നെ ഇവിടെ ഇളയ സഹോദരൻ അഭിഷേകത്തിൽ ഇരിക്കാൻ.
എന്നിലും ഇളയ സഹോദരൻ, അവന് അഭിഷേകമുണ്ട്.
ഞാൻ ഇരിക്കുന്ന സ്ഥല സമയത്തിലെ എൻ നാൻ ഒരു മണിനേരം പ്രസംഗം പണി ബോറടിക്കേ, ആ 5 നിമിഷം പേശി അഭിഷേകമുള്ള വാർത്തയെ ഒരു ഇളയൻ കൊണ്ടുവരുകാൻ.
ഞാൻ 1 മണിക്കൂർ എന്റെ ആയിരിക്കുന്ന സ്ഥലം സഭയിൽ ഞാൻ സംസാരിച്ച് ആളുകളെ ബോറടിപ്പിക്കുന്നു, എന്നാൽ 5 മിനിറ്റ് സംസാരിച്ച് ഒരു ചെറുപ്പക്കാരൻ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്നു.
നേർമയുള്ള മൂപ്പറുകളാ?
സത്യസന്ധതയുള്ള മൂപ്പന്മാർ ഇവിടെ ഈ മധ്യത്തിലുണ്ടോ?
അടുത്ത വാരത്തിൽ എന്ത് നീങ്ങിതാ ബ്രദർ മെസ്സേജ് കൊടുക്കുന്ന?
നിങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറയണം, അടുത്ത ആഴ്ച നീ ദൈവ സന്ദേശം കൊണ്ടുവരണം.
സഭ കട്ടപ്പെട്ടിരിക്കും, ദേവൻ വാസമായിരുപ്പാർ.
അങ്ങനെയെങ്കിൽ ദൈവസഭ പണിയപ്പെട്ടിരിക്കും, അവിടെ ദൈവത്തിന്റെ ആത്മാവ് അവിടെ വസിക്കും.
അതർക്ക് പതിലാ സഹരിയാപ്പൂനനുടേ സഭ ക്രിസ്തവ ഐക്യ സഭ ഇങ്ങയും ഇരിക്കു എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു.
അല്ലെങ്കിൽ നിങ്ങൾ പറയും, സാക് പൂനൻ ബ്രദറിന്റെ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സഭ ഞങ്ങളുടെ നാട്ടിലും ഉണ്ട് എന്ന് മാത്രം നിങ്ങൾ പറയും.
ദേവൻ അഗ്നിയായിരിക്കാർ,
ദൈവം അവൻ അഗ്നിയാണ്.
என் இதயத்தில் பொறாமை இருக்கு ஆண்டவரே மனம் திரும்பினேன்னு சொன்னா பரிசுத்த ஆவியானவர் அந்த பொறாமையை சுட்டடிப்பார்.
സത്യസന്ധതയോട് ദൈവത്തിനോട് ദൈവത്തോട് നിങ്ങൾ, കർത്താവേ എന്റെ ഹൃദയത്തിൽ എനിക്ക് അസൂയുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുവെങ്കിൽ ആ അഗ്നി ഇറങ്ങി നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന അസൂയെ ചുട്ടരിച്ചു കളയും.
എന്നുടെ നേർമയാണ് സാക്ഷിയെ താൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്.
ഞാൻ എന്റെ ഹൃദയത്തിലെ എന്റെ ജീവിതത്തിലെ സത്യസന്ധമായ സാക്ഷ്യമാണ് നിങ്ങളോട്.
സഹോദരൻ വിക്ടർ വന്ന് ഉക്കാന്ത് ഉടനെ കൈ കൊടുത്ത് 1 മണിനേരം പോന്നതേ തെരിയില്ല ബ്രദർ, മിക അരുമയാ വാർത്തയെ കൊണ്ടുവന്നെങ്കു ചൊല്ലി അവരെ ബഹിരംഗമായി അപ്രീഷിയേറ്റ് പണ്ടതുക്ക് മുന്നാടെ അവരെ തനിയാവും അപ്രീഷിയേറ്റ് പണിയിരിക്കേ.
ഞാൻ ഇവിടെ പബ്ലിക്കായിട്ട് സഹോദരൻ പറഞ്ഞ കാര്യങ്ങളെ അഭിനന്ദിക്കുന്നതിന് മുമ്പ് സഹോദരൻ ബൈബിൾ സ്റ്റഡി എടുത്ത് അവിടെ വന്നിരുന്നപ്പോൾ ഞാൻ വ്യക്തിപരമായി പേഴ്സണലായിട്ട് അദ്ദേഹത്തിന്റെ കരം പിടിച്ച് 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല ബ്രദറെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയുണ്ടായി.
വേദവാർത്തയിൻപടി ഉങ്ങൾക്ക് ബുദ്ധി സൊല്ലുകേ.
ഞാൻ ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആലോചന പറയുകയാണ്.
സഹോദര ഐക്യം അൻപുനെല്ലാം പേശുന്നതിന് മുൻപാക അതൊക്കെ തടയായിരിക്കുന്നത് എന്നുടേ വേർ എങ്കിലും തരുമാ?
സഹോദര ഐക്യം ഇപ്രകാരമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് അതിന് തടസ്സമായി നിൽക്കുന്ന വേര് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ?
പരിശുദ്ധ ആവിയാനവർ ദേവ അൻപായി നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നാർന്നാ പൊറാമയിരിക്കത്.
പരിശുദ്ധാത്മാവ് ദൈവ സ്നേഹമായി നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ട് വസിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് അസൂയ ഉണ്ടാവുകയില്ല.
നീതിമൊഴികൾ 27-ാം അധികാരം,
സദൃശവാക്യങ്ങൾ 27-ാം അധ്യായം.
பொறாமையா? அதெல்லாம் இல்லை பிரதர், சின்ன பிள்ளைத்தனமா சின்ன பிள்ளையில இருந்தது. நான்லாம் இப்போ ஆவியில் நிறைஞ்சு எவ்வளோ பேருக்கு புத்தி சொல்லிக்கிட்டு இருக்கேன், எங்கிட்ட போயிட்டு பொறாமையை பற்றியெல்லாம் பேசிக்கிட்டு இருக்கீங்களே.
எந்த சகோதர, ഞങ്ങളൊക്കെ കൊച്ചു പിള്ളേർ വല്ലതാണോ, ഞങ്ങളൊക്കെ ഇത്രയും പ്രായവും ആത്മീക പരിചയവുമുള്ള ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടയിൽ അസൂയുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്?
അയ്യോ അവനുക്ക് മറ്റും അത വാങ്ങി കൊടുത്തിരിക്കോ.
ഞങ്ങൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ അവനത് ഉണ്ടല്ലോ, എനിക്കും വേണമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയപ്പെടുന്ന കൊച്ചു പിള്ളേരെ പോലെയാണോ ഞങ്ങൾ?
ഉങ്ങൾ മതിയിനത്തെ വേദവാർത്തയെ വെളിപ്പെടുത്തുവതാണ്.
നിങ്ങളുടെ പോഷത്വത്തെ ദൈവത്തിന്റെ വചനം അത് വെളിയിൽ കൊണ്ടുവരട്ടെ.
നീതിമൊഴികൾ 27-ാം അധികാരം,
സദൃശവാക്യങ്ങൾ 27-ാം അധ്യായം.
ഉങ്ങൾക്ക് തരുമാ കൊലയുങ്കിറത് അപ്പട്ടമാണ് പാപം.
നിങ്ങൾക്കറിയാമോ കൊലപാതകം എന്ന് പറയുന്നത് വളരെ വെളിയിൽ കാണുന്ന മനസ്സിലാക്കുന്ന ഒരു പാപമാണ്.
അന്ത കോപത്തുക്ക് മുൻപാണത് പകൈ.
എന്നാൽ ആ കോപത്തിന്റെ മുമ്പിൽ എന്താണ്? കോപത്തിനും പിറകിൽ പകയാണ്. പക
എങ്കിൽ
ആ വെറുപ്പ് അത് എവിടെയാണുള്ളത്?
ഹൃദയത്തിൽ.
അത് ഹൃദയത്തിലാണുള്ളത്.
ഇതേ യാർ വിതയ്ത്തത്?
ഈ ഹൃദയത്തിൽ വിതച്ചിരിക്കുന്ന ഈ പക വിദ്വേഷം അത് ആരാണ് അവിടെ വിതച്ചത്?
സാത്താൻ.
അത് പിശാചാണ് അവിടെ വിതച്ചത്.
അവൻ ആദ്യം മുതൽ കൊലപാതകൻ.
അവൻ കൊലപാതകനായിരുന്നു.
ആബേലിന്മേൽ പൊറാമൈപ്പെട്ട് പകൈത്ത് പേശി കൊല ചെയ്താൻ.
ഹാബേലിന്റെ കണ്ട് അവനോട് അസൂയപ്പെട്ട് അതിനെ തുടർന്ന് അവനെ പകച്ച് അതിനെ തുടർന്ന് അവനെ കൊലപ്പെടുത്തിയവനാണ് പിശാച്.
ഉങ്ങളുടെ അൻപില്ലാതെ ഹൃദയത്തിക്ക് പിന്നാൽ പിശാച് ഇരിക്കാൻ.
നിങ്ങളുടെ സ്നേഹമില്ലാത്ത ഹൃദയത്തിന്റെ പുറകിൽ പിശാചുണ്ട്.
നിങ്ങൾ മായമാലക്കാരായി സഹോദരങ്ങളെ പോലെ നടിക്ക മുടിയാത്.
നിങ്ങൾ അഭിനയിച്ച് സഹോദരന്മാരെ പോലെ സ്നേഹമുള്ളവരെ പോലെ നിങ്ങൾക്ക് നടിക്കുവാൻ കഴിയുകയില്ല.
നീതിമൊഴികൾ 27,
സദൃശവാക്യങ്ങൾ 27-ാം അധ്യായം
4-ാം വചനം, 3-4.
മൂന്നും നാലും വാക്യങ്ങൾ.
കൽമനമും മണൽ ഭാരവുമായും ഇരിക്കും, കൽ ഘനമും മണൽ ഭാരവുമായിരിക്കും, മൂഢനുടേ കോപമോ ഇവരണ്ടിലും ഭാരമാം.
കല്ല് ഘനമുള്ളതും മണൽ ഭാരമുള്ളതുമാകുന്നു, ഒരു പോഷന്റെ നീരസമോ ഇവ രണ്ടിലും ഘനമേറിയത്.
ഏ ഹൃദയത്തില് ഒന്ന് കോപം ഇരിക്കണോ അല്ലെങ്കിൽ ജ്ഞാനം ഇരിക്കണോ, രണ്ടിൽ ഏതാതും ഒന്നുതാ ഇരിക്ക മുടിയും.
എന്റെ ഹൃദയത്തിൽ ഒന്നുകിൽ നീരസമോ നീരസവും കോപവും ആയിരിക്കുമുള്ള, അല്ലെങ്കിൽ ഹൃദയത്തിൽ ജ്ഞാനം ഉണ്ടാവും.
പ്രസംഗിയിൽ ഏർക്കനവേ എഴുതിയിരിക്ക, നേരമില്ല, അതെല്ലാം എടുക്ക മുടിയാ.
സദൃശവാക്യങ്ങളിൽ ആ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല.
ഞാൻ സമീപത്തിൽ ഇന്ന വാർത്തയെ പാർത്ത് അതിർച്ചയടേ.
ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഈ വാക്യം വായിച്ച് ഞാൻ എനിക്ക് എന്നോട് ദൈവം ഇടപെട്ടു.
അതൊക്കെ അടുത്ത വസനം വാസിങ്ങ.
അതിന്റെ അടുത്ത
ഉക്രം കൊടുമയുള്ളത്, നീതിമൊഴികൾ 27-4.
ക്രോധം ക്രൂരവും
കോപം നിഷ്ഠൂരം ഉള്ളത്,
കോപം പ്രളയവുമാകുന്നു.
പൊറാമയോ എന്നാൽ അതൊക്കെ മുന്നിക്കത്തക്കവൻ യാർ?
ജാരശങ്കയുടെ അസൂയയുടെ മുമ്പിലോ ആർക്ക് നിൽക്കുവാൻ കഴിയും?
സഹോദരനെ സഹോദരിയെ, ഉൻ ഹൃദയത്തിൽ പൊറാമ ഇരിക്കുമാനാൽ അതെ എതിർത്ത് നിൽപ്പവൻ യാർ? അതെ പാച്ചിനത് യാർ? സാത്താൻ.
സഹോദര സഹോദരി, നിന്റെ ഹൃദയത്തിൽ അസൂയ ഉണ്ടെങ്കിൽ ആ അസൂയ നിന്റെ ഹൃദയത്തിലേക്ക് അവിടെ ഒഴുക്കിയത് ആരാണ്? ആ അസൂയ ഒഴുക്കിയത് പിശാചാണ്.
എന്നെവിടെ വല്ലവൻ പിശാസ് പാച്ചിന വിഷം പൊറാമ എനക്കുള്ളേ ഇരിക്കുന്നത്?
എന്നിലും ബലമുള്ള പിശാജ് എന്റെ ഹൃദയത്തിലേക്ക് ഒഴുക്കിയ അസൂയ എന്റെ ഹൃദയത്തിലുണ്ട്.
ഇപ്പ നാ വന്ന് സെൽഫ് എജ്യൂക്കേഷനില് നാ ചിന്ന പിള്ളയാ ഇരുന്ന് സ്കൂളില് പഠിച്ചുകിട്ടത് പോലെ എന്നുടേ കൾച്ചർ അണ്ട് എന്നുടേ വേഷത്തില് നാ വന്ന് രമ്പ സഹോദരനെ നേശിക്കുന്നത് പോലെ, ഹലോ ബ്രദർ, വാങ്ങ വാങ്ങ തമിഴ്നാട്ടിൽ നിന്ന് നമ്മ രണ്ടുപേരും ഒന്നാ വന്നിരിക്കണം.
നമ്മുടെ സ്കൂളിലൊക്കെ നാം കുട്ടികൾ പഠിക്കുന്നത് പോലെ അഭ്യസിച്ച് സഹോദരനെ കാണുന്ന ഉടനെ കെട്ടിപ്പിടിച്ച് സഹോദര എന്ന് പറഞ്ഞ് അഭിനയിച്ച് നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കുവാൻ കഴിയും.
ഹൃദയത്തിലെ എണ്ണം എപ്പിടി ഇരിക്കും?
എന്നാൽ ഹൃദയത്തിലെ ചിന്ത എന്താണെന്ന് അറിയാമോ?
എന്നെ ഇവിടെ 10 വയസ്സിക്ക് ഇളപയ നേത്ത് സഭയ്ക്ക് വന്നവൻ, ഇവൻ സഭയ്ക്ക് പോയി നാൻ പ്രസംഗം പണിയിരിക്കെ, ഇവൻ ബൈബിൾ സ്റ്റഡി എടുക്കാറ.
പക്ഷെ ഹൃദയത്തിലുള്ള ചിന്ത, എന്നിലും 10 വയസ്സ് കുറവുള്ളവൻ, ഞാൻ ഇന്നലെ സഭയിൽ വന്നവൻ, ഞാൻ അവനെ പോയി പഠിപ്പിച്ചിട്ടുണ്ട്, അവനാണോ ഇപ്പൊ ബൈബിൾ സ്റ്റഡി എടുക്കുന്നത്?
മനം തിരുമ്പി ഗുണപ്പെടുങ്ങൾ,
മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമപ്പെടുത്തുക.
സ്വടക്ക് പോടുന്ന നേരത്തില് നാൻ സത്യ ആവിയാനവർ എന്നെ കുറിച്ച സത്യത്തെ സ്വർണ്ണ ഉടനെ മനം തിരുമ്പനാ ഉടനെ എനിക്ക് എന്മേൽ അവരുടെ അഭിഷേകമും വരും.
ഒരു നൊടി നേരത്തിൽ സത്യസന്ധമായ ദൈവത്തോട് ദൈവം നിങ്ങളെ ഉണർത്തുമ്പോൾ ആ കാര്യങ്ങൾ ദൈവത്തോട് സംബന്ധിച്ച് മനസാന്തരപ്പെടുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കും.
ഒരേ സഭയിലെ ഉക്കാന്തിരിക്കോം, ഒരേ ഐക്യം സൊല്ലോം, നാം വേഷം പോട്ടുകൊണ്ടിരിക്കോം, എൻ ഹൃദയത്തിൽ ഇന്ന സഹോദരനെ കുറിച്ച് എനിക്ക് പൊറാമയിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന സഹോദരനെ മതിക്ക തരിയാമൽ മേട്ടിമയായിരിക്കേൻ എന്ന് ആവിയാനവർ ഉണർത്തിനാൽ ഉടനെ മനം തിരുമ്പണം.
ഒരേ സഭയിലാണെങ്കിൽ പോലും എന്റെ കൂടെയുള്ള ഈ സഭയിലായിരിക്കുന്ന മറ്റൊരു സഹോദരനെ എനിക്ക് വിലമതിക്കുവാൻ കഴിയുന്നില്ല, അവനെ എനിക്ക് ബഹുമാനിക്കുവാൻ കഴിയുന്നില്ല, അവനോട് അസൂയയുണ്ട് എന്ന് പരിശുദ്ധാത്മാ ഉണർത്തുമ്പോൾ സത്യസന്ധമായി സമ്മതിച്ച് ദൈവത്തിന്റെ മുമ്പാകെ ഒരു നൊടി നേരത്തിൽ നിങ്ങൾ മാനസാന്തരപ്പെടുക.
ലെഫ്റ്റ് റൈറ്റ്,
ഇതാണ് ഇടത് വലത് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ്
മുമ്പോട്ടുള്ളതാ.
ഇത് ബുദ്ധിമുട്ടുള്ള ഒരു യാത്രയല്ല പ്രിയമുള്ള.
ഓരോ നാളും ഞാൻ അനുഭവിക്കുന്ന സുവിശേഷത്തെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഞാൻ ഓരോ നാളും എന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സുവിശേഷമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്.
മനം തിരുമ്പി വിശ്വാസികൾ,
മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുക.
നേർമയായിരുന്നെങ്കിൽ മനം തിരുമ്പുവീങ്ങ.
നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങൾക്ക് മാനസാന്തരപ്പെടുവാൻ കഴിയും.
വിശ്വാസിത്തെങ്ങനെ അവർ മേലിരുന്ന അഭിഷേകം ഉങ്ങൾ മേൽ വരും.
മാനസാന്തരപ്പെട്ട ശേഷം നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ആ അഭിഷേകം നിങ്ങളുടെ മേലയക്കും.
ഉങ്ങൾക്ക് തരുമാ യേശുവൈ നേശിത്തതുപോലെ പിതാ നമ്മെ നേശിത്തിരിക്കുക.
നിങ്ങൾക്കറിയാമോ യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ ദൈവം നമ്മയും സ്നേഹിച്ചിരിക്കുന്നു.
യേശുവിൻ മേലിരുന്ന അഭിഷേകം ഉങ്ങൾ മേലും എന്മേലും ഇന്നേക്ക് ഇരിക്ക മുടിയും.
യേശു ക്രിസ്തുവിന്റെ മേലുണ്ടായിരുന്ന അതേ അഭിഷേകം നിങ്ങളുടെ മേലും എന്റെ മേലും ഇന്ന് ഉണ്ടാകുവാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്.
പിതാ എന്നെ നേശിത്തതുപോലെ ഉങ്ങളെ നാ നേശിത്തിരിക്കേൻ.
പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്.
അന്റെ അഭിഷേകത്തെ നിങ്ങൾ പെരാമലിരിക്കുന്നതിനു കാരണം എന്തുവായിരിക്ക മുടിയും.
ആ അഭിഷേകം യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്ത അഭിഷേകം നിങ്ങൾ പ്രാപിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താണ്?
വിശ്വാസിക്കുന്നവർക്ക് നാം എന്നെ ബൈബിൾ സ്റ്റഡി എടുക്കണോ?
വിശ്വസിക്കാത്തതിന്റെ കാരണം എന്താണ്? ബൈബിൾ സ്റ്റഡിയുടെ കുറവാണോ?
യോഹാൻ 15 അധികാരം,
യോഹന്നാൻ സുവിശേഷം 15 അധ്യായം.
ഏർക്കനവേ നേറ്റ് ഉങ്ങൾക്ക് വാസിത്തു കാണുമ്പത്തേൻ,
ഞാൻ ഇന്നലെ അത് വായിച്ച്
അതക്ക് മേലുള്ള വസനങ്ങളെ വാസിക്കാൻ. യോഹാൻ 15 അധികാരം,
യോഹന്നാൻ 15
7-8 വസനം,
7-8 വാക്യങ്ങൾ.
നിങ്ങൾ എന്നിലും എൻ വാർത്തകൾ ഉങ്ങളിലും നിലത്തിരുന്നാൽ നിങ്ങൾ കേട്ടുകൊള്ളുവത് എതുവോ അത് ഉങ്ങൾക്ക് ചെയ്യപ്പെടും.
നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുവിൻ, അത് നിങ്ങൾക്ക് കിട്ടും.
നിങ്ങൾ മികുന്ത കനികളെ കൊടുപ്പതിനാൽ എൻ പിതാ മഹിമയ്പ്പെടുവാർ, എനക്കും ശിഷ്യരായിരിക്കും.
നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും.
അർമ്മയാന സഹോദര സഹോദരികളെ,
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ,
നമുക്ക് എന്നെ പർപ്പസാ ഇരുന്നാലും ശരി, അതാവത് കിച്ചനിൽ പാത്തീങ്കു சொன்னா 15 ആം സ്റ്റാക്കറ്റ് இருக்கும், 1000 வாட்ஸ், 2000 வாட்ஸ் கரண்ட் இழுக்கணும் அப்படினு சொல்லி பெரிய വയർ പോട്ട്, ഘനമാണ് വയർ പോട്ട്, പെരിയ സാക്കറ്റ് വെച്ചിരിപ്പാണ്.
നമ്മുടെ സാഹചര്യങ്ങൾ എന്തായിക്കൊള്ളട്ടെ, നമ്മുടെ അടുക്കളയിലേക്ക് നോക്കിയാൽ ചിലപ്പോൾ അവിടെ ചെറിയ പ്ലഗുകൾ ഉണ്ടാവും, അവിടെ വലിയ പ്ലഗുകൾ ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സോക്കറ്റുകൾ നമുക്ക് അടുക്കളയിൽ കാണാം.
ഉങ്ങളുടെ വാഴ്ക്കയിലെ എന്നാ പ്രശ്നയായിരുന്നാലും ശരി,
നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം എന്ത് ആയിക്കൊള്ളട്ടെ,
നിങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്ന ജയിക്ക വേണ്ടിയ പാവം എവ്വളവ് വലിമയാണതായിരുന്നാലും ശരി,
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളെ തോൽപ്പിക്കുന്ന പാപം ഏതുമായിക്കൊള്ളട്ടെ,
പാലിയ ഇച്ഛ പെരിയ അറക്കനെ പോൽ ഉങ്ങളെ വതയ്ത്തു കൊണ്ടിരുന്നാലും ശരി,
ലൈംഗിക മോഹം ഒരു രാക്ഷസനെ പോലെ നിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നാലും ശരി,
അല്ലത് പെരുമൈങ്കര അറക്കൻ നമ്മെ സദാ എപ്പോഴതുമേ നമ്മെ ഒപ്പിക്കൊണ്ടിരുന്നാലും ശരി,
അല്ലെങ്കിൽ നിങ്ങളും അത് ഒരു രാക്ഷസനെ പോലെ നിങ്ങളെ എപ്പോഴും പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ,
എപ്പോഴെല്ലാം നിങ്ങൾ മനം തിരുമ്പി സ്വടക് പോടുന്ന നേരത്തിൽ ഞാൻ പെരുമയാ ഇരിക്കുന്നു മനം തിരുമ്പി, ദേവനെ എനിക്ക് പിശാസിനുടേ വല്ലമയെ വിട പെരിയ വല്ലമയുടേ യേശുവേ ഉമ്മുടേ നാമത്തിലേ ഉമ്മേലിരുന്ന അഭിഷേകം എനിക്ക് വരട്ടും ചൊല്ലി മനം തിരുമ്പി വിശ്വസിച്ചിട്ടെങ്കിൽ, ഉങ്ങളെ ഉണർന്ന് മനം തിരുമ്പി കയ്യെ നീട്ടിട്ടെങ്കിൽ അത് അഭിഷേകം വന്നു.
ആ നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥയെ നിങ്ങൾക്ക് ബോധ്യമാകുമ്പോൾ നിങ്ങൾ ദൈവത്തോട് സത്യസന്ധമായി, ദൈവമേ എനിക്ക് ഞാൻ ഇതാ പരാജിതനാണ്, ഞാൻ കർത്താവേ എന്റെ ജീവിതത്തിൽ കാപട്യമുണ്ട് ഇത് മനസ്സിലായി, നിങ്ങൾ വിശ്വാസത്തോടുകൂടെ ആ പ്ലഗിലേക്ക് ആ സോക്കറ്റിലേക്ക് നിങ്ങൾ നിങ്ങളെ കണക്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ അഭിഷേകം നിങ്ങളുടെ മേൽ വന്ന് ആവസിക്കും.
1000 വാട്ട്സ്, 2000 വാട്ട്സ് കറണ്ടാ ഇരുന്നാലും ശരി, 60 വാട്ട്സ് ബൾബാ ഇരുന്നാലും ശരി, എന്നെ ഉങ്ങളുടെ തേവയായി ഇരുന്നാലും പരിശുദ്ധ ആവിയാനവർ യേശുവിൻ മേൽ ഇരുന്ന അഭിഷേകം ദേവ അൻപ് എന്നിലെ ഇപ്പോഴത് എനക്ക് ഉണ്ടാക്കിയിരിക്കും.
60 വാട്ട് ബൾബായാലും 1000 വാട്ട് ബൾബായാലും അതിനാവശ്യമായിട്ടുള്ള ദൈവത്തിന്റെ ശക്തി അത് അവനിൽ ലഭ്യമാണ്. അവിടെ പ്ലഗ് ചെയ്ത് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ മേൽ ആ ശക്തി ആവസിക്കും, ദൈവസ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കും.
മനം തിരുമ്പി വിശ്വാസികൾ,
മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുക.
നമ്മിലെ അനേകം പേർ നാം வெல் செட்டில்டா, அதாவது நான் ரட்சிக்கப்பட்டவன், நான் சாதாரண விசுவாசி இல்ல, நான் சீஷன், நான் சாதாரண சபையில உட்கார்ந்திருக்கிறேன், கிறிஸ்தவ ஐக்கிய சபையில உட்கார்ந்திருக்கிறேன்னு ரொம்ப கண்டென்டடா சாட்டிஸ்ஃபைடா உட்கார்ந்துருக்கோம்.
நம்ம பலரும் വളരെ തൃപ്തിയോടെ, ഞാനൊരു സാധാരണ സഹോദരനല്ല, ഞാൻ രക്ഷിക്കപ്പെട്ട സഹോദരനാണ്, രക്ഷിക്കപ്പെട്ട സഹോദരൻ മാത്രമല്ല, ഞാനൊരു ശിഷ്യനാണ്, ഞാൻ ശിഷ്യൻ മാത്രമല്ല, ഞാൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സഭയിലെ അംഗമാണ് എന്ന് പറഞ്ഞ് ഒരു സ്വയതൃപ്തിയിൽ ആയിരിക്കുന്നവരാണ്.
അപ്പോസ്തലനുടെ വാർത്തയ്ക്ക് ചെവി കൊടുങ്ങൾ. ഒന്ന് യോവാൻ,
നിങ്ങൾ അപ്പോസ്തലൻ യോഹന്നാന്റെ വാക്കുകൾക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. ഒന്ന് യോഹന്നാൻ
മൂന്നാം അധികാരം.
ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായം
11-ാം വചനം.
11-ാം വാക്യം.
നാം ഒരുവരിലൊരുവർ അൻപായിരിക്ക വേണ്ടുമെന്നതേ നിങ്ങൾ ആദ്യം മുതൽ കേൾവിപ്പെട്ട വിശേഷമായിരിക്കുന്നു.
നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നല്ലോ ആകുന്നു.
പൊല്ലാങ്കനാൽ ഉണ്ടായിരുന്നു തൻ സഹോദരനെ കൊലൈ ചെയ്ത കായിനെ പോലെ ഇരിക്ക വേണ്ടാം.
കായിൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ അല്ല.
യോവാൻ നടത്തുന്ന സഭയിൽ അങ്ങ് യാരാവ് കൊല ചെയ്തിട്ട് ഉക്കാന്നിരുന്നാങ്ങളാ?
അവിടെ യോഹന്നാൻ അന്ന് നയിച്ചിരുന്ന ആ സഭയിൽ ആരെങ്കിലും അവിടെ കൊലപാതകരായി ആ സഭയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നോ? അവിടെ ഉണ്ടായിരുന്നോ?
അവൻ എന്തിനിമിത്തം അവനെ കൊല ചെയ്താം?
എന്തുകൊണ്ടാണ് കായിൻ ഹാബെലിനെ കൊന്നത്?
തൻ ക്രിയകൾ പൊല്ലാതവകളും തൻ സഹോദരനുടേ ക്രിയകൾ നീതിയുള്ളവകളുമായി ഇരുന്നത് നിമിത്തം താനേ?
തന്റെ പ്രവൃത്തി ദോഷവും സഹോദരന്റെ എന്ന് നീതിയുള്ളതുമാകൊണ്ട് ആണല്ലോ.
പൊറാമയിനാൽ താനേ?
അത് അസൂയ അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ.
പൊറാമൈ പകയാണത്.
അസൂയ അത് പകയിലേക്ക് നയിക്കുന്നു.
പകൈ ഐക്യ കുറവായി ഉണ്ടുപണ്ണിനത്.
ആ വിദ്വേഷം അത് കൂട്ടായ്മയിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തുന്നു.
ഐക്യ കുറവ് പേച്ചുവാർത്തയാണത്.
കൂട്ടായ്മ എന്നുള്ളത് അത് അന്യോന്യമുള്ള
സംസാരമാണ്. അപ്പോളോവൈ ചേർന്നവർകൾ, നാങ്കൾ സഹരിയാപ്പോനെ ചേർന്നവർകൾ എന്ന് വന്നത്.
അങ്ങനെ അതിനെ തുടർന്ന് ഞങ്ങൾ പൗലോസിന്റെ പക്ഷക്കാർ, ഞങ്ങൾ അപ്പൊല്ലോസിന്റെ പക്ഷക്കാർ, ഞങ്ങൾ സെക്കരിയാപ്പോനന്റെ പക്ഷക്കാർ എന്ന് പല പക്ഷങ്ങൾ ചേരുന്നു.
സാത്താൻ കൈകൊട്ടി ചിരിക്കാൻ.
ഇത് കണ്ട് സാത്താൻ ഇതാ കൈകൊട്ടി ആർത്തിച്ചിരിക്കുകയാണ്.
ആദിയിലിരുന്ന് നാം കേട്ടവകളെ നിലവുപടുത്തിക്കൊള്ളുവോ?
ആരംഭം മുതൽ നാം കേട്ട കാര്യങ്ങളെ നാം വീണ്ടും നമ്മുടെ ഓർമ്മയിലേക്ക് നാം കൊണ്ടുവരണം.
ഇന്ന് അപ്പോസ്തലനുടേ വാർത്തയ്ക്ക് എച്ചരിക്കേൻ, അവരുടെ വാർത്തയിൻപടി ഉങ്ങളെ എച്ചരിക്കേൻ.
ഈ അപ്പോസ്തലന്റെ വാക്കുകളെ എടുത്ത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ്.
14-15 വചനം.
14-15 വാക്യങ്ങൾ.
നാം സഹോദരനിടത്തിൽ അൻപുകൂറുകടിയാൽ,
നാം സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ,
മരണത്തെ വിട്ട് നീങ്ങി ജീവനിക്കുൾപ്പെട്ടിരിക്കുമെന്ന് അറിഞ്ഞിരിക്കുന്നു.
നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് അറിയുന്നു.
യാരാവത് ഒരു സഹോദരനെ പാർത്ത് എനക്ക് ഒരു മൂലയില ഒരു ഇടറൽ ഇരിക്ക്, അവരെ ഏറ്റക്കൊള്ള മുടിയല, അവരെ സഹിക്ക മുടിയല, അവരിടത്തിൽ അൻപു കൂറ മുടിയല അപ്പടിന്ന് സൊന്നാ,
ഏതെങ്കിലും ഒരു സഹോദരനെ നോക്കി അദ്ദേഹത്തെ എനിക്ക് അംഗീകരിക്കുവാൻ കഴിയുകയില്ല, അദ്ദേഹത്തെ എനിക്ക് സ്നേഹിക്കുവാൻ കഴിയുകയില്ല എന്നുണ്ടെങ്കിൽ,
അന്ത പകൈ 1% നൂറ് ശതമാനാ അത് കൊലയില മുടിയും.
അത് 100% വിദ്വേഷമാണ്, 100% പകയാണെങ്കിൽ അത് കൊലപാതകത്തിലാണ് അവസാനിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പക്ഷേ 1% പകയേ ഉണ്ടാവുകയുള്ളൂ.
തൻ സഹോദരനെ പകയ്ക്കുന്ന എവനും മനുഷ്യ കൊലപാതകനായിരിക്കാൻ.
എന്നാൽ ഇവിടെ ദൈവവചനം പറയുന്നു തന്റെ സഹോദരനെ പകയ്ക്കുന്ന ഏവനും കൊലപാതകനാണ്.
അപ്പോസ്തലകൾ ദീർഘദർശികൾ സഭയെ നേശിത്ത് സഭയ്ക്ക് ഇപ്പടിയായി ബുദ്ധി സൊന്നാർകൾ.
അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സഭയെ സ്നേഹിച്ച് സഭയ്ക്ക് ഇപ്രകാരമാണ് അവർ ബുദ്ധി ഉപദേശിച്ചത്.
മനുഷ്യ കൊലപാതകനെവനോ അവനുക്കുൾ നിത്യ ജീവൻ നിലത്തിരാതു എന്ന് അറിവീകൾ.
മനുഷ്യനെ കൊല ചെയ്യുന്ന ഏവനിലും യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു.
രക്ഷിക്കപ്പെട്ടേൻ എന്ന് ചൊല്ലുക സഹോദരനെ, സഹോദരിയെ,
രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന സഹോദര സഹോദരി,
ഇപ്പോ ഉനക്കുള്ള രക്ഷിപ്പ് ഇരിക്കുന്നതാ?
ഇന്ന് ഇപ്പോൾ നിന്റെ ഹൃദയത്തിൽ രക്ഷിപ്പുണ്ടോ?
പരിശുദ്ധാവിയെ പെറ്റേൻ എന്ന് ചൊല്ലുക സഹോദരനെ, ഇപ്പോഴും ഉന്നുടേ ആവിയിലേ സഹോദരിയെ, ഉന്നുടേ ആവിയിലേ പരിശുദ്ധ ആവിയാണവർ വാസമായിരിക്കാറാ?
പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു എന്ന് പറയുന്ന സഹോദര സഹോദരി, ഇപ്പോൾ നിന്റെ ആത്മാവിൽ ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇപ്പോഴും വസിക്കുന്നുണ്ടോ?
പൊറാമയിനാൽ 1% പകമയിനാൽ ഏർക്കനവേ ഇരുന്ന രക്ഷിപ്പ്, ഏർക്കനവേ ഇരുന്ന ദൈവിക അൻപു പറന്നു പോയിവിട്ടത്.
അസൂയ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്, അതിനെ തുടർന്ന് 1% നിന്റെ ഹൃദയത്തിൽ പകയും വിദ്വേഷവും ഉള്ളതുകൊണ്ട് നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ദൈവം നൽകിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്നെ വിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു.
നിത്യ ജീവൻ നിലത്തിരാത്,
അവനിൽ നിത്യജീവൻ ഇല്ല എന്നാണ് നാം വായിക്കുന്നത്.
ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾ വര മുടിയാതെ,
ഞാൻ പോകുന്ന ആ ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല.
There is no word of condemnation in the church. Yesu inge irundal ungal yaarayum avar layakkillathavargal endru solla mattar.
Sabayil kutcham vidichu ningal onninum kollathavarana ennulla vaakku தெய்வம் கர்த்தாவிடம் உண்டെങ്കിൽ கர்த்தாவ் போலும் ஒരിക്കലും പറയുകയില്ല.
பேதுருவை நேசித்த அதே ஆண்டவர் இப்பொழுது இங்கேயும் இருக்கிறார்.
பத்ரோஸினே சிநேகிச்ச அதே கர்த்தாவ் இன்று நம்முடைய மத்தியத்தில் இன்னும் இവിടെയും உண்டு.
கனிவான ஒரு பார்வையினால் உங்களை மனம் திரும்ப செய்ய முடியும் அவரால்.
ஆ கர்த்தாவின் அவருடைய ஆர்திரதையுள்ள ஒரு நோட்டத்திலூட உங்களுக்கு மனசாந்திரம் நல்குவார் ஆ கர்த்தாவின் கழியும்.
ஆனால் Let your eyes meet the eyes of Jesus. உங்களுடைய கண்கள் இயேசுவின் கண்களை சந்தித்து விடட்டும்.
എന്നാൽ ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ മധ്യത്തിലുള്ള കർത്താവിന്റെ കണ്ണുകളിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ കണ്ണും കർത്താവിന്റെ കണ്ണും തമ്മിൽ കൂട്ടിമുട്ടട്ടെ.
യേശു ഇറക്കമുടയവരായിരിക്കുന്നു.
ആ കർത്താവിന്റെ കണ്ണുകൾ ആർദ്രമായ ആ നോട്ടത്തെ നിങ്ങൾ കാണുക. ആ കണ്ണിലേക്ക് നിങ്ങൾ നോക്കുക.
ഇങ്ങേ ഉക്കാന്തിരിക്കുന്ന ഓരോരുത്തരും മുഖ്യമാണവർ.
ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പ്രധാനപ്പെട്ടവരാണ്.
ഇങ്ങേ നിൽക്കുന്ന യവനും കടയൻ വേലക്കാരൻ
ഇവിടെ നിൽക്കുന്ന ഈ പുൽപ്പറ്റിൽ നിൽക്കുന്ന ഓരോരുത്തരും അവർ വേലക്കാർ മാത്രമാണ്.
ഉങ്ങൾമേൽ പരിശുദ്ധ ആവിയാനവരെ ഊറ്റ മിക ഉണ്മയുള്ളവരായിരിക്കാർ.
എന്നാൽ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നൽകുവാൻ അവൻ ദൈവം അവൻ സത്യവാനാണ്. അവൻ അതിന് വിശ്വസ്തനാണ്.
ഇന്നേക്ക് ഇപ്പോഴും മനം തിരുമ്പി വിശ്വസിപ്പീർകളാണാൽ നിങ്ങൾ ഇളന്ത നിത്യ ജീവനെ നിങ്ങൾ ഇളന്ത രക്ഷിപ്പെ നിങ്ങൾ ഇളന്ത അഭിഷേകത്തെ ഉങ്ങൾക്ക് ഇപ്പോഴേ തരവല്ലവരായിരിക്കാർ. കേൾക്കുന്നവർക്ക് കാതുള്ളവർ കേൾക്കക്കടവർ
കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട രക്ഷിപ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിത്യജീവൻ ഇപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടുന്നുവെങ്കിൽ ദൈവത്തിന് അത് നിങ്ങൾക്ക് വീണ്ടും തരുവാനായിട്ട് കഴിയും. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.